എൻ ജീവിതവും ജീവനും നിൻ കീഴ് വയ്ക്കുന്നു യാഗമാ. എൻ പിതാവേ തോറ്റുപോയി ഞാൻ അങ്ങേ ദിവ്യ സ്നേഹത്താ. എൻ ജീവിതവും ജീവനും നിൻ കീഴ് വയ്ക്കുന്നു യാഗമാ. സ്വർഗീയ പിതാവേ, അതുല്യമായ അങ്ങയുടെ സ്നേഹത്തിനായി ചതിക്കപ്പെട്ട മണ്ഡലത്തിൽ കിടക്കുന്ന അടിയങ്ങളെ അങ്ങയുടെ ഓമനപുത്രനിലൂടെ, ക്രിസ്തുവിലൂടെ സത്യം നൽകി, സത്യം വെളിപ്പെടുത്തി, സത്യത്തിൽ വഴി നടത്തി അങ്ങിലെത്തിക്കുന്ന കൃതയ്ക്കായി നന്ദി. അങ്ങ് ജീവിച്ചാട്ടെ, അങ്ങ് മാത്രം ജീവിച്ചാട്ടെ, ഞങ്ങളിലൂടെ അങ്ങ് വെളിപ്പെടട്ടെ, ദൈവപുത്രന്മാരായി ഞങ്ങൾ വെളിപ്പെടട്ടെ. എടോമിന് കുഞ്ഞുങ്ങളെ ഹൃദയം അങ്ങ് തുറന്നു കൊടുത്താട്ടെ, അങ്ങിലേക്ക് അവരെ ആദായപ്പെടുത്തിയാട്ടെ. എല്ലാ അജ്ഞതയിൽ നിന്നും തെറ്റായ സന്ദേശങ്ങളിൽ നിന്നും ആ കോട്ടകളെ ഇടിച്ചു കളഞ്ഞ് ക്രിസ്തുവിൽ അങ്ങുമായി അവരെ ഒന്നാക്കിയാട്ടെ. ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു യേശു ക്രിസ്തു നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ. പ്രിയരെ, വീണ്ടും ദൈവവചനത്തിന്റെ തണലിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. അതിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ലോർഡ്, ഐ ലവ് യു. ഹല്ലേലൂയ. നാം മനസ്സിലായിക്കൊണ്ടിരുന്ന വിഷയം തൊട്ടു മുമ്പ് ദൈവദാസനിലൂടെ നമ്മൾ കേട്ടല്ലോ, ടെമ്പിൾ കൺസ്ട്രക്ഷൻ. ഓരോരുത്തരും എങ്ങനെയാണ് പണിയുന്നത്, ആ പണി അവരുടെ ഉള്ളിൽ നടക്കുന്നുണ്ടോ എന്ന് അവനവൻ തന്നെ ഒന്ന് അവനോട് തന്നെ പരിശോധിക്കുവാനായിട്ട് ഒരു ആഹ്വാനമായിരുന്നു നമുക്ക് കേട്ട സന്ദേശം. നിങ്ങളത് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഉള്ളിൽ ആ പണി നടക്കുന്നുണ്ടോ, അതോ ഞാനൊരു മതക്കാരനായി സംഘടനക്കാരനായൊക്കെ അവസാനിക്കുകയാണോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കാം. എന്നെ സംബന്ധിച്ച് എന്റെ സ്വർഗീയ പിതാവ് യേശു ക്രിസ്തുവിലൂടെ തന്റെ ആത്മാവിൽ വെളിപ്പെടുത്ത ചിന്തകളാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് സകലത്തിലും ഉപരിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്ന ആ പാട്ടുകളൊക്കെ, വചനമെൻ ജീവിത നിധിയാണ് കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ. കാരണം ദൈവം തന്റെ നാമത്തിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, തന്റെ വചനം, തന്റെ വാഗ്ദത്തം. ആ ഒരു പ്രാധാന്യം നമ്മളും കൊടുക്കേണ്ടതായിരുന്നു. ഈ സന്ദേശം കടന്നു വരുമ്പോൾ പലരും പലതൊക്കെ പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഇതൊന്നൊരു വിഷയമല്ല, കാരണം ഞാനിത് കേൾക്കുന്നത് യൂട്യൂബിൽ നിന്നല്ല, ഞാനിത് കേൾക്കുന്നത് ഫേസ്ബുക്കിൽ നിന്നും അല്ല, ട്വിറ്ററിൽ നിന്നും അല്ല, ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നും അല്ല. പകരം ഫേസ്ബുക്കിൽ നിന്ന് കേൾക്കുന്നതിന് പകരം ഗോഡ് ഫേസിൽ നിന്നാണ് ഞാൻ കേൾക്കുന്നത്, ദൈവമുഖത്തിൽ നിന്നാണ് ഞാൻ കേൾക്കുന്നത്. ഏതൊരു വചനം പറയുന്നു, ഫേസ്ബുക്ക് അന്വേഷിക്കാനല്ല, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് ദൈവം അന്വേഷിക്കും. അതുകൊണ്ട് ഈ നാളുകളില് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. ഞാൻ അറിയുന്ന സന്തോഷം ഈ വചനത്തിലൂടെ എനിക്ക് ലഭ്യമാകുന്ന ആ ജീവൻ ഞാൻ എന്താ ചെയ്യുന്നത്? നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ദൈവം അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഹല്ലേലൂയ. നിങ്ങളുമായി പങ്കുവെക്കുക, ജീവൻ പങ്കുവെക്കുകയാണ്. ജീവൻ, വചനത്തിൽ ജീവനുണ്ട്. വചനം നിങ്ങൾക്ക് തരുമ്പോ എന്ത് സംഭവിക്കുന്നു? ജീവൻ പങ്കുവെക്കുകയാണ്. ഇതുപോലെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യം, ഇതാ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് ആത്മീയമായി ഇത് വിതച്ചിട്ട് നിങ്ങളുടെ ഐഹികമായത് ഞങ്ങൾക്ക് തന്നാൽ അതാണോ വലിയ കാര്യം? സെമത്തേരി കൊണ്ട് തീരുന്നത് തന്നു നിങ്ങൾ, ഞങ്ങൾ ഒരിക്കലും സെമത്തേരി കൊണ്ട് തീരാത്ത നിങ്ങൾക്ക് തന്നു, ഇതാണോ വലിയ കാര്യം? ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇവിടെ നിങ്ങള് സഹായിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ദൈവം അതിനായി എന്നെ ഉപയോഗിക്കുകയാണ്, എനിക്ക് ദൈവം തന്നത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ആത്മീയമായി നാം സമ്പന്നരായിരിക്കും. ഹല്ലേലൂയ. യേശുവിനെ പോലെ സമ്പന്നരായിരിക്കും. തന്റെ മരണത്തിൽ തന്നെ കള്ളന്മാരുടെ കൂടെയാണ് ഈ ലോകം കൂട്ടിയത്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ. ഹല്ലേലൂയ. സ്പിരിച്വലി നമ്മൾ റിച്ചാണ്, സ്പിരിച്വലി റിച്ച് ആകണം. ഇതാണ് ലവോദിക്യ സഭയോട് കർത്താവ് പറയുന്നത്. നീ പറയുന്നു നീ സമ്പന്നനാണെന്ന്, അത് ലോകപ്രകാരം. പക്ഷേ നീ വെറും ദരിദ്രനാണ്. പക്ഷെ നീ സമ്പന്നനാകുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനൊരു കാര്യമുണ്ട്, മുതികാഴ്ചയ പൊന്ന് എന്നോട് വിലയ്ക്കുമാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ബി റിച്ച് ഇൻ ദ എറ്റേണൽ റിയലം. ഹല്ലേലൂയ. നിത്യമായ മണ്ഡലത്തിൽ സമ്പന്നന്മാരായി നിങ്ങൾ വാ തുറക്കുമ്പോൾ ജീവൻ വ്യാപരിക്കും. ജീവൻ, ജീവൻ വ്യാപരിക്കും. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ ജീവൻ റിലീസ് ചെയ്യപ്പെടും. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമായിരിക്കും. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. I love you. Thank you. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇത് നാം വീണ്ടും ആ ടെമ്പിൾ കൺസ്ട്രക്ഷന്റെ തലങ്ങളിലേക്ക് കയറുകയാണ്. കാരണം ടെമ്പിൾ കൺസ്ട്രക്ഷനെ കുറിച്ച് പറഞ്ഞിട്ട് ജനത്തിന് അതിനെ കേറാൻ പറ്റണില്ല. കാരണം അത്രത്തോളം പിശാച് അവരുടെ മേൽ ജയമെടുത്തിരിക്കുകയാണ്. ദേവദിനം പറഞ്ഞ സാത്താൻ നിങ്ങളെ ജയിക്കരുത്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങൾ നിങ്ങളെ അറിയാത്തവരല്ലോ. ഇന്ന് അവന്റെ തന്ത്രത്തിൽ വീണ് കിടക്കുകയാണ്, അവന്റെ തന്ത്രത്തിൽ. അപ്പോ ഈ നമ്മൾ ഇത് സംഭവിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ വമ്പനൊരു ദൈവ സ്നേഹമാണ് ഇവിടെ ഞാൻ കാണുന്നത്. എന്റെ അപ്പന്റെ സ്നേഹം. ഞാൻ ഇപ്പോ ദിവസം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ അകത്ത് ദൈവം പ്രകാശിപ്പിച്ച ചിന്ത ഉടനെ ഞാൻ പിക്ചറിലേക്ക് ഏറ്റെടുത്തു. ഞാൻ ആ ചിത്രം നിങ്ങളോട് പറയാം. ഈ ടെമ്പിൾ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധത്തിൽ നമ്മുടെ കീ വാക്യം ഒന്ന് വായിച്ചിട്ട് അതിലേക്ക് വരാം. നമ്മുടെ കീ വാക്യം ദേവദാസൻ ഒന്ന് വായിച്ച് FS 2:22.
അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിനെ ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു.
ഇവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, സഹോദരങ്ങളെ നിങ്ങൾ ഈ ശുശ്രൂഷ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. എവിടെയെങ്കിലും ഏതെങ്കിലും ദൈവദാസനെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ ദൈവദാസനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളണം. ദൈവത്തിന്റെ വഴി നടക്കുന്ന വ്യക്തിയായിരിക്കാം. ഈ ഒരു സന്ദേശം FS 2:22 പൗലോസിൽ നിന്ന് കേട്ടതുപോലെ നാം കേൾക്കുന്നുള്ളൂ. ശ്രദ്ധിച്ചോളുക. പകരം ഇപ്പോഴും ആരാധിക്കൂ, സ്തുതിക്കൂ, സ്തുതിക്കൂ എന്ന് മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ അത് സൂക്ഷിച്ചോളണം. ഇവിടെ പറയാണ്, വീണ്ടും ജനിച്ച ഒരുവന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കണം. അവൻ ദൈവത്തിന്റെ തിരുനിവാസമാകേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ഈ ഒരു കൺസ്ട്രക്ഷന് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ഇത് നടക്കാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ആരാധിച്ച് സ്തുതിച്ച് ഉപവസിച്ചും ബൈബിൾ വായിച്ചും പോകുന്നതല്ല. ഈ ഒരു കൺസ്ട്രക്ഷൻ നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ട് മറ്റൊന്നൊക്കെ ചെയ്യും, നോ പ്രോബ്ലം. പക്ഷെ ഇത് നമ്മുടെ ഉള്ളിൽ ആദ്യം നടക്കണം. ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ ഭവനം, ദൈവത്തിന്റെ ആലയം നമ്മുടെ ഉള്ളിൽ ആദ്യം വരണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, മുമ്പേ ദൈവരാജ്യം അന്വേഷിച്ചേ. അപ്പോ ഈ ഒരു കൺസ്ട്രക്ഷൻ നടക്കണം എന്തിനു വേണ്ടി? അവിടെ എഴുതിയിരിക്കുന്നു, നാം ദൈവത്തിന്റെ തിരുനിവാസമാകേണ്ടതിന് ആര്? വിശുദ്ധന്മാരായ നാം. ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് പണി ആരംഭിച്ചതാം. ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് പണി ആരംഭിച്ചില്ലല്ലോ. ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് മതം മാറിയതല്ലേ ഉള്ളൂ. അതാണ് വിഷയം. തെറ്റിദ്ധരിക്കപ്പെട്ട വിശ്വാസം, ഇതല്ല നമ്മൾ കേട്ടോ, മെസ്ഡ് അപ്പ് ഫെയ്ത്ത്, ഡിസ്ഫിഗേർഡ് ഫെയ്ത്ത്. എന്താ സംഭവം അറിഞ്ഞുകൂടാ? ഇന്നലെ സൂചിപ്പിച്ചില്ലേ, 70 വർഷമായി പെന്തക്കോസ്തവ ആരംഭമുള്ള വ്യക്തിയോട് സുവിശേഷം ഞാൻ ചോദിച്ചപ്പോ പുള്ളിക്ക് അറിയത്തില്ല, പുള്ളി എന്തൊക്കെയോ പറയുന്നു. Disfigured faith. മുഖം വിരൂപമാക്കി കളഞ്ഞു. ദൈവത്തിന്റെ മനോഹരമായ മാർഗമാണ് ക്രിസ്തു. ആ മുഖം വിരൂപമാക്കി കളഞ്ഞു. ക്രിസ്തുവിൽ എന്താ നടക്കേണ്ടത്? കഴിഞ്ഞ സന്ദേശത്തില് നാം കേട്ടൊരു കാര്യം, ടെമ്പിൾ കൺസ്ട്രക്ഷൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ മൂന്ന് വളരെ വളരെ കാര്യങ്ങളുണ്ടെങ്കിലും മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ദൈവം എന്താണ് ചെയ്യുന്നത് എന്നുള്ള ചിന്ത നമുക്ക് വേണം. ഓൾഡ് ഐ ലവ് യു. ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഭാഗം ഒരല്പം കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓൾഡ് ഐ ലവ് യു. ഞാൻ പലതും അപ്പോ എഴുതിയിടുന്നതായിരിക്കും. അപ്പൊ എഴുതിയിരുന്ന കാര്യത്തിൽ അവർ ഇവിടെയൊക്കെ ചെന്നിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ടാകും. നിങ്ങൾ മിസ്റ്റേക്കിന്റെ പുറകെ പോകരുത്, അതിന്റെ സന്ദേശത്തിന്റെ പുറകെ പോകും. ഓക്കെ, ശ്രദ്ധിച്ചാണ് ഇവിടെ ഇവിടെ എഴുതിയിരിക്കും, 3 important temple construction rules. ഇപ്പൊ എഴുതിയത് ആ ഭാഗം. ഇത് നേരത്തെ ചോദിച്ചിരുന്നു. ശ്രദ്ധിച്ചേ, അണ്ടർസ്റ്റാൻഡ് വാട്ട് ഗോഡ് ഈസ് ഡൂയിങ്. ഒന്നാമത്തെ കാര്യം വിഷൻ കറക്റ്റ് ചെയ്യണം. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടത്. എന്താണ് ദൈവം ചെയ്യുന്നത്, എന്താണ് ദൈവം ചെയ്യുന്നത്, ഇത് ആദ്യം മനസ്സിലാക്കണം. മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താ പ്രശ്നം? മനസ്സിലാക്കിയില്ലെങ്കിൽ നാം ഇതാ ദേവാസ്വം പറഞ്ഞില്ലേ, എല്ലാവരും കേൾക്കുന്നത് ഈ സന്ദേശമാണ്. കഴിഞ്ഞ ലോക്ക്ഡൌൺ മുതൽ ഇത് കേട്ടോണ്ടിരിക്കുക. പക്ഷെ കേൾക്കുന്നവർ വ്യത്യസ്തമായിട്ടാ ചിന്തിക്കണേ, വ്യത്യസ്തമായിട്ടാ ചിന്തിക്കണേ. എന്താ വ്യത്യസ്തമായി ചിന്തിക്കുന്നത്? അവർ കേൾക്കുന്നതും കാണുന്നതും ഒന്ന് തന്നെയായിരുന്നു. പക്ഷെ അവരുടെ ഉള്ളിൽ പ്രോസസ്സിംഗ് വ്യത്യാസം. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ദൈവം എന്ത് ചെയ്യുന്നു ആദ്യം മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ പ്രോസസ്സിംഗ് വ്യത്യാസമാണ്. പ്രോസസ്സിംഗ് വ്യത്യാസം. ഇവിടെയാണ് ജനം പിടിക്കപ്പെട്ട് കിടക്കുന്നത്. നമ്മൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി അതിനെക്കുറിച്ച് നാം നേരത്തെ എന്താണ് ചിന്തിച്ചിരുന്നത് എന്നുള്ളതാണ് വിഷയം. കഴിഞ്ഞ സന്ദേശം ഇത് വല്ലതും കേട്ടത് ഓർക്കുന്നുണ്ടോ സഹോദരങ്ങള്? കഴിഞ്ഞ സന്ദേശത്തിൽ എന്താ എന്താ കേട്ടെ, നമ്മളൊന്ന് ചിന്തിച്ചേ, എന്താ കേട്ടെ? ഒരു പിടുത്തില്ല അല്ലെ, നല്ലൊരു പങ്കിലും ഒരു പിടുത്തില്ല. എന്താ കേട്ടെ? മനസ്സിലാകണം. ഹല്ലേലൂയ, ശ്രദ്ധിച്ചേ. നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ ഇനി മനസ്സിലാക്കി തരാം. ഇനിയൊന്ന് പറഞ്ഞേ, എന്താ ചിന്തിച്ചേ, എന്താ കഴിഞ്ഞ സന്ദേശം ചിന്തിച്ചേ? ഗോയിൻ കൗണ്ടിങ് മിഷൻ അല്ലേ, അതിന്റെ ആ നീഡില് നമ്മൾ എങ്ങോട്ടേക്കാണ് അതിന്റെ സെലക്ട് സ്വിച്ച് സെലക്ട് ചെയ്തിടുന്നത്, അതനുസരിച്ചിരിക്കും. അതായത് ഈ സെലക്ടർ സ്വിച്ച് ഇതാ നിറച്ചിട്ട് കോയിൻ കോയിൻ ഇടുന്ന മിഷൻ ആദ്യമായിട്ട് ആരെങ്കിലും ആണെങ്കിൽ കോയിൻ ഇടുന്ന മിഷനാണിത്. ഇതിന്റെ സെലക്ടർ സ്വിച്ച് ഇതാ 25 ഫിൽസ്, 50 ഫിൽസ്, 1 ദിർഹംസ് അല്ലെങ്കിൽ 1 രൂപ. ഇതിൽ എങ്ങോട്ടേക്കാണ് ഈ നോബ് നമ്മൾ തിരിച്ചിരുന്നത്, ആ അത് മാത്രമേ ഇതിൽ കൗണ്ട് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? കൗണ്ട് ചെയ്ത് പുറത്തേക്ക് ഈ വഴി താഴേക്ക് വരും കൗണ്ട് ചെയ്ത്. അപ്പോ എന്ത് ഇട്ടുകൊടുത്തു എന്നുള്ളതല്ല വിഷയം, എന്ത് ഇവിടെ സെറ്റ് ചെയ്തു എന്നുള്ള വിഷയം. അത് മാത്രമേ പ്രോസസ് ചെയ്യത്തുള്ളൂ. ഇവിടുത്തെ കിട്ടിയ ഇതേപോലെ നമ്മൾ എന്താണ് നേരത്തെ ചിന്തിച്ചിരിക്കുന്നത് അതനുസരിച്ചിരിക്കും നമ്മൾ നമുക്ക് കിട്ടുന്ന ആ കേൾക്കുന്ന കാണുന്ന കാര്യങ്ങൾ നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചേ, ഞാൻ കഴിഞ്ഞ സന്ദേശത്തിൽ പറഞ്ഞു ധ്യാനകേന്ദ്രത്തിലെ 3 ടൈപ്പ് വർക്കേഴ്സ്, 3 ടൈപ്പ് വർക്കേഴ്സ്. അത് 3 പേരും പറയുന്നത് എല്ലാവരും ഒരേ സ്ഥലത്താണ് നിൽക്കുന്നത്. അവർ നിൽക്കുന്നത് കേൾക്കുന്ന സന്ദേശ സുവിശേഷ സന്ദേശം ഒന്ന് തന്നെയാണ്. പക്ഷേ അവരുടെ ചിന്ത ഒന്ന് വേറെ വേറെയാണ്. കഴിഞ്ഞ സന്ദേശം കേട്ടു, ഇതാ അവിടെ ഒരാളോട് ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യോ? ഓ, ഞാൻ കുറച്ച് വെണ്ടക്കാരിയോ, വെണ്ടക്കാരിയോ. എന്നാ വേറെ ആളോട് ചോദിച്ചു, വേറെ ആളോട് ചോദിച്ചപ്പോ അദ്ദേഹം അവര് പറഞ്ഞ കാര്യം, ആ എന്ത് ചെയ്യോ, എവിടെ ഫിക്സിലി തന്നെ ജോലി ചെയ്യുക. ഓ, 500 രൂപ ഒപ്പിക്കാനുള്ള പരിപാടി. അപ്പോ അദ്ദേഹത്തിന്റെ ചിന്ത വേറെയാണ്. അതുകൊണ്ട് അങ്ങനെ അവർ കണ്ടതും കേട്ടതും ഒക്കെ ഒന്ന് തന്നെയാണ്. അവിടെ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട് ധ്യാനകേന്ദ്രത്തിലെ അടുക്കളയില്. ഇത് കേൾക്കുമ്പോഴോ അവരുടെ ചിന്തയില് ഒരാൾ പറയും 500 രൂപ ഒപ്പിക്കാനുള്ള പരിപാടിയില്ല. ഇത് വേറെ ആൾ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല, ഇതാ ഫാദേഴ്സ് ബിസിനസ്സിൽ മനുഷ്യ മക്കളെ ദൈവമക്കളാകുന്ന ബിസിനസ്സിൽ പങ്കാളികളായി തീരുക. ഹല്ലേലൂയ. അപ്പൊ എല്ലാവരും കേൾക്കുന്നതും കാണുന്നതും ആയ അന്തരീക്ഷം ഒന്ന് തന്നെ, കേൾക്കുന്ന വചനവും ഒന്ന് തന്നെ. പക്ഷേ 3 പേരുടെ ഉള്ളിൽ 3 തലത്തിൽ അതുവാ. കാരണം അവരുടെ ഉള്ളിലെ ചിന്തയാണ്. ഇതേപോലെ തന്നെ ഇതാ ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട്, ഇതാ പ്രിയ സഹോദരങ്ങളെ, ഇതാ മില്ലിൽ പൊടിക്കാൻ പോകുന്ന കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചു. ഇതാ പൊടിക്കാൻ പോകുമ്പോ പല രീതിയിൽ ഇതാ ഇട്ടുകൊടുക്കുന്നത് ഒന്ന് തന്നെ, ഗോതമ്പ് അല്ലെങ്കിൽ അരി ആയിരിക്കാം. പക്ഷേ ഇതിന്റെ ഉള്ളിലെ ബ്ലേഡ് എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. ഇതിലൂടെ ഒരു ബ്ലേഡ് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച ദർശനം അതെങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഏത് തലത്തിലാകണം എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഇത് പറഞ്ഞുകൂടെങ്കിൽ നമ്മൾ മിക്സിയെ കുറിച്ച് പഠിച്ചു അല്ലേ, നമ്മള് മിക്സർ മെഷീൻ. ആ മിക്സർ മെഷീൻ ഗ്രൈൻഡർ ഇതാ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ബ്ലേഡ് ഏത് ടൈപ്പാണോ അതനുസരിച്ചിരിക്കും അത് അരിയണോ കട്ട് ചെയ്യണോ ഏത് ചോപ്പ് ചെയ്യണോ എന്ന് തീരുമാനിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? ഓരോ ഇതാ ഇത് മുറിക്കുന്നത് കട്ട് ചെയ്യുന്നതാണ്, എന്നാൽ ഇതിൽ ചിലത് മുറി അരയ്ക്കുന്നതുണ്ട്, ചിലത് പൊടിക്കുന്നതുണ്ട്. ഇതേപോലെ നമ്മുടെ ചിന്ത എന്താണോ അതനുസരിച്ചിരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ കേൾക്കുന്നത് ഏത് തലത്തിൽ പ്രോസസ് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് ആദ്യം ഈ ടെമ്പിൾ കൺസ്ട്രക്ഷൻ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തിന്റെ ദർശനം അല്ലെങ്കിൽ ദൈവം ക്രിസ്തുവിന് കൊടുത്ത ആ ദർശനം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണോ നാം എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകാൻ വേണ്ടിയാണ് ക്രിസ്തു പറഞ്ഞത് മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. ഇവിടെ ഫെയിലായാൽ തുടർന്നുള്ള എല്ലായിടത്തും നമ്മൾ ഡൈവേർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ കറക്റ്റ് കർത്താവിനെ അനുഗമിക്കുന്ന വ്യക്തിക്ക് എന്തുകൊണ്ട് കർത്താവിനെ അനുസരിച്ചുകൂടാ? മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, ദൈവത്തിന് നീതി അന്വേഷിക്കുക. എങ്ങനെയെങ്കിൽ ആദ്യം ഏതൊരു ദൈവദാസനും ഏതൊരു ദൈവ പൈതലും മനസ്സിലാക്കേണ്ടത് മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. കാരണം അതാണ് ക്രിസ്തുവിന്റെ മനസ്സ്. അതുകൊണ്ട് ക്രിസ്തു വന്ന് പറഞ്ഞ ആദ്യം തുറന്നപ്പോഴിങ്ങനെയാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത്. നീ മാനസാന്തരം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ തെറ്റിയാൽ ബാക്കി എല്ലായിടത്തും തെറ്റാൻ സാധ്യത വളരെയാണ്. അപ്പൊ ഇവിടെ തെറ്റാൻ ഇത് എന്തുവാണ്? ആക്ച്വലി ഇത് എന്തുവാണ്? ആക്ച്വലി ഞാൻ ഇവിടെ നിന്ന് ദൈവം ഇങ്ങനെ കാണിച്ചു തന്നു. ദൈവ സ്നേഹം സ്വർഗീയ പിതാവ് തന്റെ മക്കളായ നമ്മളും തമ്മിൽ ഒന്നായി തീരുവാൻ സ്നേഹം പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നായി തീരുവാൻ സ്നേഹം പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയോ ബൈബിൾ എങ്ങനെയാ അവസാനിക്കണേന്ന്? ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട്. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ദൈവം മനുഷ്യരോടുകൂടെ വസിക്കും. ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം ഒപ്പിക്കളയും. ഇനി മരണം ഉണ്ടാവുകയില്ല, ഇനി ദുഃഖമുണ്ടാവുകയില്ല, ഇനി മുറവിളി ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് വല്ല തോന്നുന്നുണ്ടോ? എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു. കാരണം എന്റെ അപ്പൻ, എന്റെ ജനനത്തിന് കാരണമായ എന്റെ അപ്പനും അമ്മയുമായ എന്റെ പിതാവ് എന്നോട് കൂടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് സുവിശേഷം മക്കളെ, ഇതാണ് സുവിശേഷം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൻ നമ്മോട് കൂടെ താമസിക്കാൻ വരുന്നു. ഇതാണ് സുവിശേഷം. അല്ലാണ്ട് സുവിശേഷം എന്നാന്ന് ചോദിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ല സുവിശേഷം. ഇതാണ് സുവിശേഷം. ഇതല്ലേ യേശു പ്രസംഗിച്ച സുവിശേഷം? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗീയ പിതാവ് നമ്മളുടെ താമസിക്കാൻ വരുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടാൽ കിങ്ഡം, ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് തരുവാൻ ഇവിടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഇതല്ല യേശു പ്രസംഗിച്ച സുവിശേഷം, ഇതല്ല നിങ്ങളുടെ ബൈബിളിലുള്ള സുവിശേഷം. അല്ലെങ്കിൽ രോഗം മാറുന്ന, ക്ഷീണം മാറുന്നതൊക്കെ നല്ല കാര്യമാണ്, അതൊന്നുമല്ല യേശു പറഞ്ഞ സുവിശേഷം. ദൈവം നമ്മളുടെ താമസിക്കാൻ വരുന്നു. അങ്ങനെ ദൈവം നമ്മളുടെ താമസിക്കാൻ വരുമ്പോ ഇതാ ദൈവത്തെ നമ്മൾ ഇന്ന് അകറ്റുന്നത് നമ്മുടെ പാപമാണ്. ഇനി പാപം മാത്രമല്ല ദൈവത്തെ നമ്മൾ ഇന്ന് അകറ്റുന്നത്, നമ്മുടെ തെറ്റായ കഴിഞ്ഞ കാലങ്ങളിലുള്ള ചിന്തകളാണ് ദൈവത്തെ നമ്മൾ ഇന്ന് അകറ്റുന്നത്. പാപം മാത്രമല്ല, പാപത്തിന് പരിഹാരം യേശു ചെയ്തിട്ട് എന്തുകൊണ്ട് നമ്മൾ ദൈവത്തോടെ എടുത്തില്ല? കാരണം അജ്ഞതയുടെ ഒരു കൂട്ടം ചിന്തകൾ പിശാചിന്റെ സിസ്റ്റം നമ്മുടെ ഉള്ളിൽ ഇട്ട് തന്നു കഴിഞ്ഞു, ഇന്നും ഇട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാകും. ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ എല്ലാ പാപത്തിന്റെ ശിക്ഷകളും നിങ്ങളെ സ്വതന്ത്രമാക്കി. എന്നാൽ എന്നിലൂടെ ദൈവത്തിന്റെ ആത്മാവ് തരുന്ന സത്യം നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ ആ പാപത്തിന് കാരണമായി തീർന്ന അജ്ഞതയുടെ ചിന്തകൾ നിങ്ങളുടെ അകത്തുണ്ട്, ജഡത്തിന്റെ ചിന്തകൾ നിങ്ങളുടെ അകത്തുണ്ട്. അവയിൽ നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കും. അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ നിങ്ങൾ സ്വർഗീയ പിതാവും എന്നിൽ കൂട്ടിമുട്ടും, എന്നിൽ ഒന്നായിത്തീരും. മകളെ, ഈ ചിന്ത മറക്കരുത്. ഒരു പിതാവിന്റെ സ്നേഹമാണ് ഈ ബൈബിളിൽ ഇതാ നാം കാണുന്നത്. ആ പിതാവിന്റെ സ്നേഹമാണ് അപ്പന്റെ സ്നേഹം, ദൈവ സ്നേഹം. ഇതിനെ നമ്മുടെ തിയോളജിയുമായിട്ട് കൂട്ടിക്കൊഴയ്ക്കരുത്. നമുക്ക് പല പല തിയോളജിയുണ്ട്. ഒരപ്പനും അമ്മാവനും തമ്മിൽ പരസ്പരം കൂടിച്ചേരുകയാണ്. എന്നാൽ ഇവർ തമ്മിൽ അകന്നു നിൽക്കുകയാണ് ഇന്ന്. കാരണം സ്വർഗീയ പിതാവിന് പാപവുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല, അകന്നിരിക്കുകയാണ്. അപ്പൊ ഇവരെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു വഴിയെ ദൈവം ഒരുക്കി. ആ വഴിയുടെ പേരാണ് ക്രിസ്തു. ഇവരെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു വഴി. അങ്ങനെ ക്രിസ്തുവിൽ ഈ രണ്ടുപേരും കൂടെ ഒന്നായി തീരണം. ഇതാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേ? ദൂർത്തമു തന്റെ കഥയിലൂടെ ദൈവം വെളിപ്പെടുത്തിയത് മുഴുവൻ ഇതാണ്. നഷ്ടപ്പെട്ട മകന് വേണ്ടി കാത്തിരിക്കുന്ന പിതാവ്, എന്നാൽ ജീവിതത്തിന് ചില പ്രതികൂല അവസ്ഥകളിൽ ഈ ലോകത്ത് നിൽക്കുവാൻ കഴിയാതെ അപ്പനെ കുറിച്ച് ചിന്തിക്കുകയും അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്ന ആ പുത്രൻ അവസാന അവരാങ്ങളുടെ ദൂരെ നിന്ന് കാണുന്നു. അപ്പൻ ആ മകനെ കണ്ട് ഓടി അടുക്കുന്നു. ഇതൊക്കെ എന്തോ കാണിക്കുന്നത്? ആ ദൈവ സ്നേഹം അല്ലേ? അവസാനം അവർ തമ്മിൽ ഇതാ കെട്ടിപ്പിടിക്കുന്നു. അതത്രേ വെളിപ്പാട് 21:3. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ കുഞ്ഞുങ്ങളെ, ആ ദൈവ സ്നേഹം ഒന്ന് മനസ്സിലാക്കുക. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
ഓ ലോർഡ്, ഐ ലവ് യു.
ഇതിനു വേണ്ടിയാണ് ഈ ടെമ്പിൾ കൺസ്ട്രക്ഷൻ ഒക്കെ നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കണം. നമ്മളും ദൈവവുമായി ക്രിസ്തുവിൽ ഒന്നായിത്തീരണം. പക്ഷേ സഹോദരങ്ങളെ, നിങ്ങളുടെയൊക്കെ ഉള്ളില് കഴിഞ്ഞ കാലം, നിങ്ങളുടെ മാത്രമല്ല എന്റെ ഉള്ളില് കഴിഞ്ഞ കാലം നമ്മുടെ ഫെയ്ത്തിനെ ഡിസ്ഗേർഡാക്കി, മെസ്ഡപ്പാക്കി, അലങ്കോലമാക്കി. ഇതല്ല നമ്മുടെ ഉള്ളിൽ തന്ന വിശ്വാസം. നിങ്ങൾ നോക്കിയാട്ടെ, യേശു ക്രിസ്തുവിന്റെ പൊസിഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ദൂർത്തൗത്തന്റെ കഥയിലെ ഇതാണ് മാനവരാശി. ഈ പിതാവിനെ കാണിച്ചിരിക്കുന്ന സ്വർഗീയ പിതാവ്. ഇങ്ങനെ ഒരു രംഗം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ സഹോദരങ്ങളെ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒരു രംഗം ഹൃദയത്തിലുണ്ടോ? ഞാൻ എന്റെ അപ്പന്റെ അടുക്കലേക്ക് ഓടി ചെല്ലുകയാണ്. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ,
ഓ ഫാദർ ഐ ലവ് യു,
കഴിഞ്ഞ നാളുകളിൽ എനിക്കിതിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. എന്റെ മുമ്പിൽ ഒരു വലിയ മറ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാലത്ത് എനിക്ക് ഇതിനെ കുറിച്ച് അറിയുകയില്ല. എന്റെ മുമ്പിൽ ഒരു വലിയ മറ ഇരിക്കുകയാണ്. എനിക്കും പിതാവിനെയും തമ്മിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല. കണ്ടോ ഒരു കറുത്ത നോക്കു ഒന്ന് വെക്കണുണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ദൈവം എന്തി അറിയാമോ? ക്രിസ്തുവിൽ ഈ ജനത്തെ തന്നോട് നിരപ്പിച്ചു. നിങ്ങൾ മനസ്സിലാക്കുക, ക്രിസ്തുവിൽ ഇത് എടുത്തു കളഞ്ഞു. ഈ മറ എന്ത് ചെയ്യുന്നറിയാമോ? ക്രിസ്തുവിൽ എടുത്തു കളഞ്ഞു. എടുത്തു കളഞ്ഞിട്ട് ഇതാ യേശു ക്രിസ്തു എന്ന വഴി അവിടെ ഒരുക്കി. ഇതണ്ട യേശു, ഞാൻ കളർ മാറ്റി തന്നെ കൊട്ടിട്ട് മനസ്സിലാവുമായിരിക്കും. ഇതാ, ഓ ലോർഡ് ഐ ലവ് യു. യേശു ക്രിസ്തു എന്നൊരു വഴി അവിടെ അങ്ങ് ഒരുക്കി. യേശു എന്നൊരു വഴി ഒരുക്കി. യേശു എന്ന വഴിയിലൂടെ പിതാവ് ഇതാ മനുഷ്യ മക്കളുടെ അടുക്കലേക്ക് എത്തി. യേശു എന്ന വഴിയിലൂടെ പിതാവ് മനുഷ്യ മക്കളുടെ അടുക്കലേക്ക് എത്തി. അതുകൊണ്ട് യേശുവിന് പേരിട്ടു. എന്നറിയാമോ? ഇമ്മാനുവേൽ, ദൈവം മനുഷ്യരോടുകൂടെ. യേശു ക്രിസ്തുവിന്റെ ജഡത്തിൽ ആര് വെളിപ്പെട്ടു? യേശു ക്രിസ്തുവിന്റെ ജഡത്തിൽ പിതാവ് വെളിപ്പെട്ടു. കാരണം എനിക്ക് എന്റെ മക്കളോടുകൂടെ ജീവിക്കണം. ഇസ്രായേൽ മക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് നിങ്ങളോട് വസിക്കാൻ എനിക്ക് വേണ്ടി ഒരു വിശുദ്ധ കൂടാരം ഉണ്ടാക്കണം. ആ പിതാവിന്റെ സ്നേഹം നോക്കിയേ. പക്ഷെ പാപം ചെന്നപ്പോ പറഞ്ഞു, ഞാൻ നിങ്ങളൊന്ന് മാറിപ്പോവാ, എന്റെ ദൂതൻ നിങ്ങളെ കൂടെ വരും. നിങ്ങൾ അശുദ്ധിയുള്ള ജനം. ഹല്ലേലൂയ, അശുദ്ധിയുള്ള ജനം. പ്രിയ സഹോദരങ്ങളെ, ഇവിടെയും നമ്മൾ കാണാൻ കഴിയാവുന്നത് ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ ദൈവ മനുഷ്യരോടുകൂടെ. ഇന്നലെ നമ്മൾ കേട്ടു യേശുവിൽ യേശുവിനെ ദൈവമായി കാണുകയും യേശുവിനുള്ള ദൈവത്തെ കാണാൻ കഴിയാത്തതുമാണ് ഇന്ന് മനുഷ്യരുടെ വലിയ പ്രശ്നം. അവർ യേശുവിനെ ആ യേശുവിന്റെ ജഡത്തെ ദൈവമായി കാണുന്നു, യേശുവിന്റെ ഉള്ളിലുള്ള ദൈവത്തെ കാണാൻ അവർ കഴിയുന്നില്ല. അവർ അതുവരെ യേശുവിനെ കണ്ടിട്ടില്ല ദൈവം ആഗ്രഹിച്ച രീതിയിൽ. ഇതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, എന്നെ ഞാൻ ഇത്രകാലം നിങ്ങളോട് കൂടി ഇരുന്നിട്ട് നീ എന്നെ കണ്ടില്ലയോ ഫിലിപ്പോസേ? എന്റെ മോന്റെ പേര് ഇമ്മാനുവൽ എന്നാ. എന്താ ഇതിന്റെ അർത്ഥം? ദൈവം മനുഷ്യരോടുകൂടെ, ഫിലിപ്പോസേ ഞാൻ നിന്നോടുകൂടെ ഇല്ലേ, പക്ഷെ നിനക്ക് ഇതുവരെയും പിതാവിനെ കാണാൻ പറ്റിയില്ലയോ? യേശുവിന്റെ ഉള്ളിലാരാ പിതാവ് വസിക്കുന്നത്? ഒരു ദൈവത്തിന്റെ ഉള്ളിൽ സൃഷ്ടാവ് പിതാവ് വസിക്കുകയാണ്. അതേ രൂപമാണ് നമ്മുടേതും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങളിൽ പണി നടക്കുകയാണ്. പണി നടക്കുന്നുണ്ടോ? പണി നടക്കുന്നുണ്ടോ? എന്നാൽ നടക്കുന്ന തെറ്റായ ഒരു പണിയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. ആ പണിയുടെ പൂർണ്ണതയിലേക്ക് എത്തണം. പണിയുടെ പൂർണ്ണതയിലേക്ക് യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, ഇതാ ദൈവം യേശുവിൽ എന്ത് ചെയ്യുന്നു? അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുകയാണ്. ദൈവ പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുകയാണ്. അപ്പോ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാ തികഞ്ഞവനാക്കുന്ന യുക്തമായിരുന്നു. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു. ദൈവപുത്രന്മാരെ, ദൈവപുത്രന്മാരുടെ ജഡത്തിലൂടെ ആരാ വെളിപ്പെടുന്നത്? ദൈവം വെളിപ്പെടുന്നത്. ഇതുകൊണ്ടാ യേശുവിനെ കുറിച്ച് പറയുന്നത്, ഇതാ യേശുവിന്റെ ജഡത്തിൽ ദൈവം വെളിപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ കേൾക്കുവാനായിട്ടിടയായത്. കഴിഞ്ഞ സന്ദേശത്തിൽ ഞാൻ ചിന്തിക്കുന്നു 18:2, 2021 സന്ദേശത്തില് കേൾക്കുവാനിടയായ കാര്യം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ചോദിക്കുകയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പക്ഷെ ശിശുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നോക്കുക, പിതാവിനെ കണ്ടിരുന്നു. അതിന്റെ അർത്ഥം ഇത്രയും നാളും ശിഷ്യന്മാര് യേശുവിനെ കണ്ടിട്ടില്ല. യേശു ആഗ്രഹിക്കുന്ന രീതിയിൽ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ യേശുവിനെ കണ്ടിട്ടില്ല. അവർ യേശുവിനെ കണ്ടിരുന്നെങ്കിൽ ആരെ കണ്ടേനെ? പിതാവിനെ കണ്ടേനെ. പിന്നെ അവരെന്നെ കണ്ടേ? യേശുവിനെ ജഡപ്രകാരം കണ്ടു. ഇതാണ് ഇന്നത്തെ എന്റെ സഹോദരങ്ങളുടെ വലിയ വിഷയം. യേശുവിനെ അവർ ജഡപ്രകാരം കാണുന്നുള്ളൂ. ശിഷ്യന്മാർക്ക് ഈ പ്രശ്നമുണ്ടായിരുന്നു. പൗലോസിന് ഈ പ്രശ്നമുണ്ടായിരുന്നു. കുഞ്ഞ നിനക്ക് ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് നീ അതിശയപ്പെടുമെന്ന് വേണ്ട. ശിഷ്യന്മാർക്കുണ്ടായിരുന്നു, പൗലോസിനുണ്ടായിരുന്നു, നിനക്കുണ്ട്, എനിക്കുണ്ട്. പക്ഷേ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കാൻ തയ്യാറാകുന്നു. പൗലോസ് ഒരിക്കൽ ഇത് മനസ്സിലായപ്പോ പറഞ്ഞു, ഇത്രയും കാലം ഞാൻ യേശുവിനെ ജഡപ്രകാരമാണ് അറിഞ്ഞത്. ഇതുപോലെയാ അല്ലെ? ഇതുപോലെയാ അല്ലെ? പക്ഷേ ഇന്നു മുതൽ അങ്ങനെയല്ല. മരണം തയ്യാറാണ്, മരണം തയ്യാറാണ്. അത് ഇനി യേശുവിനെ ജഡപ്രകാരം കണ്ടു. നമ്മൾ ജഡത്തിൽ ഒരു വിഗ്രഹത്തെ കണ്ടു. ആ വിഗ്രഹത്തിന് ദൈവം ഒന്ന് പേരിട്ടു. ആ ദൈവ വിഗ്രഹത്തെ ആരാധിച്ചു. അപ്പൊ വേറൊരു പശുവിനെ കണ്ടു. പശുവിന്റെ ദൈവം ഒന്ന് വരട്ടെ, അതിനെ ആരാധിച്ചു. അപ്പൊ വേറെ പാമ്പിനെ, പാമ്പിന്റെ ദൈവം ഒന്ന് വരട്ടെ, അതിനെ ആരാധിച്ചു. അങ്ങനെ അനേക ദൈവങ്ങൾ നമുക്കുണ്ടായി. അതിൻ്റെ ഇടയിൽ സ്വർഗത്തിലെ ദൈവം തന്റെ ഓമനപുത്രനായ യേശുവിന്റെ ഭൂമിയിലേക്ക്, നമ്മൾ യേശുവിന് ദൈവം ഒന്ന് വീഴും, അവിടെ ആരാധന തുടങ്ങി. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയും, ഇന്ന് വരെയും നിങ്ങൾ വിഗ്രഹാരാധകരുടെ മനോഭാവത്തോടു കൂടിയാണ് കാര്യങ്ങളെ കാണുന്നത്. വിഗ്രഹാരാധകരുടെ മനോഭാവത്തിലെ കാര്യങ്ങൾ കാണുന്നത് യേശുവിനെ ദൈവപുത്രനായി കാണുകയും ആ ദൈവപുത്രനായ യേശുവിന്റെ ഉള്ളിൽ ദൈവത്തെ കാണുകയുമാണ് നാം വേണ്ടത്. അല്ലാതെ യേശുവിനെ ദൈവമായി കണ്ട് യേശുവിന്റെ ഉള്ളിലെ പിതാവിനെ ദൈവത്തെ കാണാതിരിക്കുകയല്ല വേണ്ടത്. യേശുവിനെ ദൈവപുത്രനായി കാണുക. പിതാവ് പറഞ്ഞു, ഇവനെന്റെ പ്രിയ പുത്രൻ, ഇവന് ചെവി കൊടുപ്പേൻ. യേശു പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ പുത്രേൻ. ബൈബിൾ പറയുന്നു, ഇത്രയൊക്കെ ബൈബിൾ എഴുതിയിരിക്കുന്നതിന്റെ കാര്യം, ഇതിലും കൂടുതൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ യേശു ചെയ്തിട്ടുണ്ട്. എന്നാൽ യേശു ദൈവപുത്രൻ നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും അവന്റെ നാമത്തിലേക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും. അപ്പൊ യേശു ദൈവപുത്രൻ നാം വിശ്വസിക്കണം. എന്നാൽ പിശാചി തന്ത്രപൂർവ്വം ഉപയോഗിച്ചു. ഇവൻ പിശാചി പോലും യേശുവിനെ ദൈവപുത്രനാണ് വിശ്വസിക്കണേ. പക്ഷെ പിശാചി തന്ത്രപൂർവ്വം ഉപയോഗിച്ച് വേറെ ലോകത്തിൽ എടുത്തു കൊടുത്തു, യേശു ഇതാ ദൈവമാണ്, ഏക ദൈവം, പിതാവായ ഏക സത്യ ദൈവം. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ദൈവപുത്രം യേശു ദൈവമാണ്, പക്ഷെ ഏക ദൈവം അല്ല. യേശു പറഞ്ഞ പിതാവായ ഏക സത്യ ദൈവമല്ല, ആ ദൈവത്തിന്റെ പുത്രനാണ്. എല്ലാ ദൈവപുത്രന്മാരുടെയും പേര് ദൈവങ്ങൾ എന്ന് തന്നെയാണ്. എല്ലാ ദൈവപുത്രന്മാരുടെയും പേര് ഇതാണ്. സങ്കീർത്തനം 82:6 പറയുന്നത്, നിങ്ങളെല്ലാം അത്യുന്നതന്റെ പുത്രന്മാരാണ്, നിങ്ങളെല്ലാം എലോഹീമുകളാണ്, എലോഹീം, നിങ്ങളെല്ലാം ദൈവങ്ങളാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, റൈറ്റ് ആയിട്ടുള്ള ഫെയ്ത്ത് നമുക്ക് ഉണ്ടാകുന്ന റൈറ്റ് ആയിട്ടുള്ള ഫെയ്ത്ത്. കാരണം ഞാനും നിങ്ങൾ ഇന്നലെ നിങ്ങൾ കേട്ടത് വീണ്ടും കേൾക്കുകയാണ്, ഞാനും നിങ്ങൾ ഇവിടെ അവകാശമാക്കിയതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. ഭൂമിയിൽ അവകാശമാക്കിയതെല്ലാം നഷ്ടപ്പെടും നമ്മുടെ മരണത്തോടുകൂടെ. എന്നാൽ ഞാനും നിങ്ങൾ ഇവിടെ വിശ്വസിച്ചത് നാം അവകാശമാക്കും നമ്മുടെ മരണത്തോടുകൂടെ. ഹല്ലേലൂയ. അപ്പോ ഇന്ന് ഞാനും നിങ്ങൾ വിശ്വസിച്ചതെല്ലാം നമ്മുടെ മുദ്ര, നമുക്ക് അവകാശമാക്കിയതെല്ലാം നമ്മുടെ മുദ്ര പേപ്പറിൽ ഉണ്ടല്ലേ. അത് നമ്മുടെ മരണത്തോടുകൂടെ നഷ്ടമാകും. പക്ഷെ നമ്മുടെ വിശ്വാസ പേപ്പറിൽ എന്തൊക്കെയുണ്ട്? വിശ്വാസ പേപ്പറിൽ എന്തൊക്കെയുണ്ട്? അത് നാം മരണത്തോടെ അവകാശമാണ്. വിശ്വാസ പേപ്പർ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ എന്തൊക്കെയുണ്ട്? അത് നമ്മുടെ മരണത്തോടെ നമ്മുടെ അവകാശമാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം പ്യുവർ ആയിരിക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന് ബൈബിൾ പേരിട്ടിരിക്കുന്നത് വിലയേറിയ വിശ്വാസം. വിശ്വാസം കറക്റ്റ് ആയിരിക്കണം. ബൈബിളിലെ കർത്താവ് പറഞ്ഞ വിശ്വാസം ഇടത്തോട്ടും വലത്തോട്ടും പോകരുത്. ബൈബിളിലെ കർത്താവ് പറഞ്ഞ വിശ്വാസത്തിൽ സംഘടന മാറ്റുകയല്ല, ഗ്രൂപ്പ് മാറ്റുകയല്ല, മതം മാറ്റുകയല്ല, സ്പീഷ്യസ് ചേഞ്ച് ചെയ്യുകയാണ്. സ്പീഷ്യസ് ചേഞ്ച് ചെയ്യുകയാണ്. മനുഷ്യമക്കളെ ദൈവപുത്രന്മാരാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. സ്പീഷ്യസ് ചേഞ്ച് ചെയ്യുകയാണ്. ചിലരൊക്കെ അവിടെ ഇവിടെ ഒക്കെ ചോദിക്കുന്നുണ്ട്, ഈ ദേവാസം പറയുന്ന പൊട്ടത്തെറ്റ, സ്പീഷ്യസ് ചേഞ്ച് ചെയ്യുകയല്ല, സഭയിൽ ചേർക്കുന്നതേ ഉള്ളൂ. അതിന് വചനം ഉണ്ടല്ലോ. ഈ സ്പീഷ്യസ് ചേഞ്ച് ചെയ്യുക എന്ന് പറയാൻ എവിടെയാ വചനമുള്ളത്? നല്ലൊരു ചോദ്യം, നല്ലൊരു ചോദ്യം. അതാദ്യം ദൈവം എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കി. മതം മാറ്റുന്ന പരിപാടിയല്ലേ. മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി മാറ്റുകയാണ്, സ്പീഷ്യസ് ചേഞ്ച് ചെയ്യുക. സംശയമുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയ വചനമുണ്ടോ? ചിന്തിച്ചു നോക്കിയ കടന്നുവാ. 2 Corinthians 5:17 5:17 ഓ ഫാദർ ഐ താങ്ക് യു. ശബ്ദം വരുത്തി വായിക്കും.
ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയതു കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു.
വല്ലതും പിടുത്തം കിട്ടിയ ഇത് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട് ബ്രദറെ. എന്തുവാ പറഞ്ഞേ? ഒരു ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടി. ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞ ന്യൂ ക്രീച്ചർ, പുതിയ സൃഷ്ടി, ന്യൂ ക്രീച്ചർ. എണ്ണം കിട്ടുതരാ ഇംഗ്ലീഷ് ബൈബിള്. 2 Corinthians 5:17 അവൻ ഇനി പുതിയൊരു ജീവിയാണ്. അവൻ പുതിയൊരു ജീവി. നിങ്ങൾ ഇതാ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതാ ഞാനിവിടെ KJV-യിലുണ്ട്, ESV-യിലുണ്ട്, ഞാനിവിടെ വായിക്കാം. Wherefore if any man is in Christ, he is a new creature. New creature. പുതിയ ജീവി, പുതിയ ജീവി. മതം മാറ്റുന്ന പരിപാടി ഇത്? ഇത് മതം മാറ്റുന്ന പരിപാടിയാ? ഇത് സ്പീഷ്യസ് ചേഞ്ച് ചെയ്യുന്ന പരിപാടി. ഒരു ജീവിയെ മറ്റൊരു ജീവിയാക്കി മാറ്റും, മനുഷ്യനെ ദൈവപുത്രനാക്കി മാറ്റുന്നു. ഇതുവരെ കേട്ടിട്ടുണ്ടോ? മനസ്സിലാക്കുക, സ്പീഷ്യസ് ചേഞ്ച് ചെയ്യുന്ന പരിപാടിയാണ്, സ്പീഷ്യസ് ചേഞ്ച് ചെയ്യുന്ന പരിപാടിയാ. അപ്പൊ ദൈവം ആദ്യം എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ അറിയണം. സ്പീഷ്യസ് ചേഞ്ച് ചെയ്യുകയാണ്. മനുഷ്യന്റെ ഉള്ളിൽ, മനുഷ്യന്റെ ഉള്ളിൽ ഒരു അവന്റെ അപ്പനായ ഒരു മനുഷ്യൻ കയറി വസിക്കുന്നില്ല. പക്ഷെ ദൈവപുത്രനായവന്റെ ഉള്ളിൽ അവന്റെ അപ്പനായ ദൈവം വസിക്കുന്നു. ദൈവപുത്രൻ ഇമ്മാനുവേലാണ്. അവന്റെ സ്ട്രക്ചർ ഇമാനുവൽ സ്ട്രക്ചറാണ്. ഇന്നത്തെ സന്ദേശം കേട്ടിട്ടില്ലെങ്കിൽ ഇന്നത്തെ സന്ദേശം പോയി കേൾക്ക്. 18:2, 2021 ദൈവപുത്രന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അവന്റെ അപ്പൻ അവന്റെ ഉള്ളിൽ താമസിച്ച് അവനിലൂടെ വെളിപ്പെടുന്നു. ഇതാണ് യേശുവിൽ സംഭവിച്ചത്. യേശു പറയാണ്, നിങ്ങൾ എന്നെ കാണുന്നു, എന്നെ കാണുന്നു, എന്നെ കാണുന്ന നിങ്ങൾ എന്തുകൊണ്ട് പിതാവിനെ, എന്റെ അകത്തുള്ള പിതാവിനെ കാണുന്നില്ല? എന്നെ കണ്ടവർ യഥാർത്ഥത്തിൽ പിതാവിനെ കാണുന്നു, പിതാവ് എന്റെ അകത്ത് വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു തരട്ടെ, ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു തരട്ടെ. ഹല്ലേലൂയ. ഗ്ലാസും പാലും നിർത്തുന്നു. ദൈവം നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു തരട്ടെ. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ യേശുവിനെ ജഡത്തിൽ മാത്രം കണ്ട് അവസാനിപ്പിക്കരുത്. യേശുവിന്റെ ഉള്ളിലെ പിതാവിനെ കാണണം. ദൈവ മക്കൾ ആ സ്ട്രക്ചർ മനസ്സിലാക്കണം. ഇതാ ഇതേ വാക്യത്തിൽ അദ്ദേഹം ഈ ദേവദാസം പറയുന്ന ഒരു കാര്യം, ഞാനും നേരത്തെ ഇതുപോലെ ആയിരുന്നു, ജഡത്തിലായിരുന്നു യേശുവിനെ കണ്ടുകൊണ്ടിരുന്നത്, ജഡത്തിലായിരുന്നു യേശുവിനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല, ഇപ്പോ ആത്മാവിനാ കാണുന്നേ. ഹല്ലേലൂയ. ഇതേപോലെ വേണം നാം ഓരോരുത്തരെയും കാണുവാൻ, മനസ്സിലാക്കുവാൻ. ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചേ. അതിന്റെ 16-ാം വാക്യം അദ്ദേഹത്തിന്റെ ആദ്യത്തെ അവസ്ഥ എന്തായിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്.
ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല.
എന്നെ പറ്റി എന്തോ സംഭവിച്ചല്ലോ അവിടെ, എന്തോ സംഭവിച്ചല്ലോ. ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. എന്തോ സംഭവിച്ചു, എന്തോ സംഭവിച്ചു. അതുകൊണ്ട് ജഡപ്രകാരം അറിയാത്ത, കാരണം നമ്മ ക്രിസ്തുവോട് ചേർന്നപ്പോ ക്രിസ്തുവുമായി ഏക ആത്മാവായി, ക്രിസ്തുവുമായി ഏക ആത്മാവായി തീർന്നു. ലോഡെല്ലാം ശ്രദ്ധിച്ചേ, ക്രിസ്തുവുമായി ഏക ആത്മാവായി തീർന്നു. അതുകൊണ്ട് ഇന്ന് വരെ ആരെയും ഞാൻ, ഇന്ന് മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. അപ്പൊ യേശുവിനെയോ താഴേക്ക് വായിച്ചേ, ക്രിസ്തുവിനെ
ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും
ക്രിസ്തുവിനെ എന്ന് പറഞ്ഞേ,
ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല.
മനംപുതുക്കാൻ തയ്യാറാണ് എന്റെ മെത്രാനെ, എന്റെ അച്ഛനെ, എന്റെ പാസ്റ്ററെ, മനംപുതുക്കാൻ തയ്യാറാണ്. ശിഷ്യന്മാരെ അന്ന് വരെ യേശുവിനെ ജഡപ്രകാരം കണ്ട്, അതുകൊണ്ടാണ് അവർക്ക് യേശുവിന്റെ ഉള്ളിലെ പിതാവിനെ കാണാൻ പറ്റാൻ. കർത്താവ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിതാവിന്റെ അവർക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം അവർ ജഡത്തെ കാണുന്നുള്ളൂ, ജഡത്തെ കാണുന്നുള്ളൂ. കാരണം ഇതിനു മുമ്പ് വിഗ്രഹങ്ങളെ കണ്ടത് ജഡത്തിലാ. ഒരു പാമ്പിനെ ജഡത്തിലാക്കി വെച്ചിട്ടാണ് ജനങ്ങൾ ആരാധിച്ചത്. ഒരു പശുവിനെ, ഇസ്രായേൽ മക്കള് ഒരു കാളേനെ ഉണ്ടാക്കി അത് ജഡത്തിലാ ആരാധിച്ചു. അവർക്കൊക്കെ ജഡപ്രകാരം അറിയുന്നു, എല്ലാം ജഡപ്രകാരം. പക്ഷേ നമ്മൾ ക്രിസ്തുവുമായി നമ്മൾ ഏക ജഡമാവുകയല്ല ചെയ്തത്, ഏകാത്മാവാകുകയും ചെയ്തു. ഇവിടെ പറയണേ, ഇന്നു മുതൽ നിങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. നേരത്തെ അങ്ങനെ അറിഞ്ഞിരുന്നു. അവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ആകെ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു. അപ്പൊ നേരത്തെ എങ്ങനെയായിരുന്നു? ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞോളൂ. പക്ഷേ ദൈവത്തിന്റെ വെളിപ്പാടുകൾ കടന്നു വരാൻ തുടങ്ങിയപ്പോൾ അത് അങ്ങനെയല്ല എന്നും, ഇതാ ഞങ്ങൾ ക്രിസ്തുവിലായ, ക്രിസ്തുവുമായി ഏത് ആത്മാവായിരുന്നു, ഞങ്ങൾ പുതിയ ജീവികളാണെന്നും, മനുഷ്യരായ ഞങ്ങൾ ഇനി ഇപ്പോ പുതിയതായ ദൈവപുത്രന്മാരാണെന്നും ഉള്ള ഒരു അറിവ് വന്നപ്പോ പഴയതിനെ എല്ലാം അങ്ങ് മാറ്റുകയാണ്. മനം പുതുക്കാൻ തയ്യാറാണോ? മനം പുതുക്കി രൂപാന്തരം പ്രാപിക്കാൻ തയ്യാറാണോ? അല്ല എങ്കിൽ ആ യേശുവിന്റെ ജഡത്തിന് ദൈവം എന്ന് പേരിട്ട് ആരാധിച്ച് ജീവിതകാലം മുഴുവൻ അവസാനിപ്പിച്ച് തേജസ്സിൽ കുറഞ്ഞിരിക്കാനാണ് ആഗ്രഹം. അപ്പോ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നടത്തുമ്പോ, സത്യം നിങ്ങൾ അറിയുമ്പോൾ, നിങ്ങൾ നിത്യജീവൻ വർദ്ധിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു, ഏക സത്യദൈവമാ നിന്നെയും നീ അയച്ച എന്നെയും ക്രിസ്തുവിനെ അറിയുന്ന നിത്യജീവൻ എന്ന് പറഞ്ഞ് പറയുന്ന ആ ഭാഗത്ത് ജീവനിൽ വളരുവാൻ തയ്യാറാണോ? ദൈവത്തിന്റെ വചനം പറയുന്നു, എബ്രായരിൽ പറയുന്ന 2:10 പറയുന്ന ഒരു കാര്യം, ദൈവം എന്തെന്നറിയാമോ? തന്റെ പുത്രനിലൂടെ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുകയാ. ആ നടക്കാൻ തയ്യാറാണോ? മക്കളെ, നിങ്ങളോട് പറയുന്ന സന്ദേശം നിങ്ങളെ പാതികളാക്കി നരകത്തിൽ കൊണ്ടുപോകുന്നതുമല്ല, നിങ്ങളുടെ തേജസ് കുറയ്ക്കുന്നതല്ല, ഒരുപക്ഷെ നിങ്ങളുടെ മതം പഠിപ്പിച്ചതിന് വിപരീതമായിരിക്കും, നിങ്ങളുടെ ഡിനോമിനേഷൻ പഠിപ്പിച്ചതിന് വിപരീതമായിരിക്കും. ഞാൻ ഒരു മതത്തിന്റെ ഉള്ളിലില്ല, ഡിനോമിനേഷന്റെ ഉള്ളിലില്ല, പക്ഷെ ഞാൻ എന്റെ ക്രിസ്തുവിൽ, ഞാൻ എന്റെ ദൈവത്തിന്റെ ഉള്ളിലുണ്ട്, സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പുത്രനും ക്രിസ്തുവിന്റെ അംബാസിഡറും. നിങ്ങൾ ഒരു നിമിഷവും പാപത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ല, പാപം എന്റെ അപ്പന ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ നീതിയിൽ നീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്ക് പറയാമോ, നിങ്ങളെ പാപത്തിലേക്ക് കൊണ്ടുപോയി. പകരം ഈ വാക്ക് നിങ്ങൾ കേട്ട അനുസരിച്ചാൽ നിങ്ങൾ തേജസ്സിൽ തേജസ്സിലേക്ക് കടക്കും. പൗലോസപ്പോസ്തലം മതം മനം പുതുക്കാൻ തയ്യാറായി. കുഞ്ഞേ, പാസ്റ്ററെ, അച്ഛനെ, മെത്രാനെ, ദൈവദാസനെ, ദൈവദാസിയെ, സ്നേഹത്തോടെ പറയട്ടെ, അങ്ങ് മനം പുതുക്കാൻ തയ്യാറാണ്, മനം പുതുക്കാൻ തയ്യാറാണ്. ക്രിസ്തുവിനെ ഇതുവരെ അറിഞ്ഞ ജഡപ്രകാരം ആത്മപ്രകാരം അറിയാൻ തയ്യാറാണ്. ശിഷ്യന്മാർ അറിഞ്ഞ ജഡപ്രകാരം. അതുകൊണ്ടാ ക്രിസ്തുവിനുള്ളിൽ പിതാവിനെ കാണാൻ പറ്റില്ല. കർത്താവ് ചോദിച്ചു, നിങ്ങൾ ഇതുവരെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പക്ഷെ ഇവർ ഇതുവരെ യേശുവിനെ കണ്ടിട്ടില്ല. ഏത് രീതിയിൽ? യേശു പിതാവ് ആഗ്രഹിച്ച രീതിയിൽ യേശുവിനെ കണ്ടിട്ടില്ല. പിന്നെ യേശുവിനെ അറിഞ്ഞ മുഴുവൻ ജഡപ്രകാരം, ജഡപ്രകാരം. സഹോദരങ്ങളെ മനസ്സിലാക്കൂ, ഒരുവൻ ക്രിസ്തുവിലായ ഇസ് എ ന്യൂ സ്പീഷ്യസ്, ഇസ് എ ന്യൂ സ്പീഷ്യസ്. ഇതാണ് സുവിശേഷം. അല്ല, മനുഷ്യപുത്രനെ ഒരു മരത്തിൽ നിന്ന് വേറെ മരത്തിലേക്ക് മാറ്റുന്നതല്ല, അവൻ വീണ്ടും മനുഷ്യനായി തുടരുകയാണ്. ഒരു മനുഷ്യനെ അവിടെ നിന്ന് മാറ്റി കത്തോലിക്കയിൽ നിന്ന് പിടിച്ച് പെന്തക്കോസ്തിൽ ഇട്ടു, TPM ഇട്ടു, അല്ലെങ്കിൽ CSI ഇട്ടു, CSI നിന്നിട്ട് അവിടുന്ന് പിടിച്ച് നേരത്തെ പെന്തക്കോസ്തിൽ ഇട്ടു, പെന്തക്കോസ്തിൽ നിന്ന് പിടിച്ച് TPM ഉണ്ടായി. ഇതല്ല സുവിശേഷം. ഇവിടെ ഒന്നും മനുഷ്യൻ മാറുന്നില്ല, മനുഷ്യൻ ദൈവത്തിനായിട്ട് മാറുന്നില്ല. ഇവിടെയെല്ലാം മനുഷ്യൻ മനുഷ്യനായിട്ട് മാത്രം ചിന്തകൾ മാറുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ ദൈവത്തിനായിട്ട് മാറണമെങ്കിൽ ചിന്ത മാത്രം മാറിയ പോരാ, ചിന്ത മാത്രം മാറിയ പോരാ, ഹൃദയം മാറും. മനുഷ്യൻ ദൈവത്തിനായിട്ട് മാറണമെങ്കിൽ, സ്പീഷ്യസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചിന്ത മാത്രം മാറിയ പോരാ, ഹൃദയം മാറും. ഒരു സാധാ വ്യക്തി അതിനെ ഒരു മെഡിക്കൽ കോളേജിൽ ആ കുട്ടിയെ കൊണ്ടേ ആക്കി. ആ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിൽ ആ കുട്ടിയെ കൊണ്ടേ ആക്കിയിട്ട് കുറച്ച് കാലം കഴിഞ്ഞ, 5 വർഷം കഴിയുമ്പോൾ അതിന്റെ ചിന്തകൾ മാറി, ഒരു ഡോക്ടറായി. പക്ഷേ മനുഷ്യൻ മാറിയില്ല, മനുഷ്യൻ മനുഷ്യൻ തന്നെ. ഒരു നല്ലവനായ ഒരു കുട്ടി കുറച്ച് നാള് പുറത്ത് പഠിക്കാൻ വിട്ടു, ചീത്ത കൂട്ടുകെട്ട് കൂടി അവൻ ഇന്നൊരു കള്ളനായ ഒരു കൊലപാതകനായി. മനുഷ്യൻ മാറിയില്ല, മനുഷ്യൻ ദൈവപുത്രനായില്ല. ആ മനുഷ്യൻ ഒരു കള്ളനായ ഒരു കൊലപാതകനായ മനുഷ്യൻ ഇപ്പോഴും മനുഷ്യൻ മനുഷ്യൻ തന്നെ. ചിന്ത മാറിയാൽ മനുഷ്യൻ മാറില്ല, മനുഷ്യന്റെ സ്വഭാവം മാറും. സ്പീഷ്യസ് മാറ്റം നടക്കില്ല. നിങ്ങളിന്ന് ഒരുപക്ഷെ ഒരു ബിസിനസ്സുകാരനായിരിക്കാം, ഒരു ടൈലർ ആയിരിക്കാം, ഒരു ടെക്നീഷ്യൻ ആയിരിക്കാം, ഒരു കട നടത്തുന്ന വ്യക്തിയായിരിക്കാം. ഏതായാലും നേരത്തെ നിങ്ങൾ അതായിരുന്നില്ല. പക്ഷെ നേരത്തെ നിങ്ങൾ ഒരു മനുഷ്യനായിരുന്നു, ഇപ്പോഴും നിങ്ങളൊരു മനുഷ്യൻ തന്നെയാ, മനുഷ്യൻ മാറി. നിങ്ങൾ ടെക്നീഷ്യനായി, സെയിൽസ്മാനായി, ബിസിനസ്സുകാരനായി, മനുഷ്യൻ മാറിയിട്ടില്ല. മരണത്തിന് കീഴിലുള്ള മനുഷ്യൻ. എന്നാൽ ഈ ദൈവത്തിന്റെ സുവിശേഷൻ എന്നറിയാമോ, മനുഷ്യനെ വീണ്ടും മനുഷ്യനാക്കി നിർത്തുന്നതല്ല, മനുഷ്യനെ സ്പീഷ്യസ് ചേഞ്ചിലൂടെ ദൈവപുത്രനാക്കി മാറ്റുക. അതുകൊണ്ടാണ് യോഹന്നാൻ 1 വന്നിട്ട് പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം ഒരു അധികാരം കൊടുത്തു. ആ മനുഷ്യർക്കൊക്കെ സ്പീഷ്യസ് ചേഞ്ചിലുള്ള അധികാരം, ദൈവപുത്രന്മാരാകാനുള്ള അധികാരം കൊടുത്തു. ചേഞ്ച് നടന്നാൽ അവരുടെ ഉള്ളിൽ ആലയക്കനശേഷൻ നടക്കണം. ആ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ടാൽ അവരുടെ ഉള്ളിൽ ആലയക്കനശേഷൻ നടക്കണം. FS 2:22 പറയുന്നത് പോലെ ആലയം ദൈവത്തിന് വസിക്കുവാൻ, ദൈവപുത്രന്മാരുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു, അവരുടെ വെളിപ്പെടുന്നു. ഇതാണ് ദൈവപുത്രന്മാർ, ഇതാണ് ദൈവപുത്രന്മാർ. അത് നമ്മൾ യേശുവിൽ നടന്നത് നമ്മളിൽ നടക്കണം. അതിനാണ് ക്രിസ്തുവിൽ നമ്മളെ പണിതെടുത്തുകൊണ്ടിരിക്കുന്നത്, സ്പീഷ്യസ് ചേഞ്ച്. Are you ready? എന്റെ അയാള് പറഞ്ഞതുപോലെ ഇയാൾ പറയുന്നില്ല, പറയില്ല, ജീവൻ പോയാലും പറയില്ല. കാരണം എന്റെ അപ്പനും ചേട്ടനും പറയുന്നത് പോലെ പറയും. മിസ്റ്റർ പോലോസ് ക്രിസ്തു യോഹൻ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടും അവിടെ കണ്ട് കേട്ടുമുള്ളത് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അതേ അറിയിക്കും, അതേ അറിയിക്കും. അതിന് ജീവനുണ്ട്, അതിനെ ജയിക്കാൻ ഈ ലോകത്തിന് ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവത്തെ ജയിച്ചതൊക്കെ ലോകത്തെ ജയിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കുന്നോ ഈ പടപ്പെട്ടാ ഈ വചനം എവിടെ നിന്നാ വരുന്നതെന്ന്? ഭൂമിയിൽ നിന്നല്ല, വചനം പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നതിനെ പോലെ ഇരിക്കണം. ആദ്യം അതറിയണം, നമ്മൾ ആദ്യം അതറിയണം. നമ്മുടെ ഇന്നത്തെ നല്ലൊരു പങ്ക് സുവിശേഷ പ്രസംഗങ്ങളും ചിന്ത നല്ലതിനെ കുറിച്ച് പറഞ്ഞു, അല്ലാത്ത ധാരാളവും നല്ലൊരു പങ്ക് സുവിശേഷ പ്രസംഗങ്ങൾ ചിന്തകൾ മാറ്റുന്നത് മാത്രമാണ്. ചിന്തകൾ മാറ്റുന്നത് നല്ല നല്ല ഉപദേശങ്ങളിലൂടെ ചിന്തകൾ മാറ്റുന്നു. ചിന്തകൾ മാത്രം മാറിയതുകൊണ്ട് മനുഷ്യർ ദൈവപുത്രന്മാരാകത്തില്ല. ചിന്ത മാത്രം മാറിയ പോലെ ഹൃദയം കൂടി മാറണം. അപ്പോൾ സ്പീഷസ് ചേഞ്ച് നടക്കും, അപ്പോൾ സ്പീഷസ് ചേഞ്ച് നടക്കും. ഇതുകൊണ്ടാണ് എസക്കൽ പ്രവാചകന്റെ പുസ്തകം 36:25 മുതൽ താഴേക്ക് വായിക്കുന്ന വാക്യത്തിൽ സ്വർഗത്തിലെ ദൈവം ഒരു വാഗ്ദത്തം നൽകിയത്. എന്തിനാണെന്നറിയാമോ? സ്പീഷസ് ചേഞ്ചിന്റെ വാഗ്ദത്തം കർത്താവ് നൽകിയത്. എന്നാണെന്നറിയാമോ? ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഓക്കെ, ദൈവവചനം കൊണ്ട് നിർമ്മലരായി നമ്മൾ മാറുന്നു. എന്നിട്ട് പറയുന്ന അടുത്ത കാര്യം, ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ സ്പീഷസ് ചേഞ്ച് നടത്തും. അതെന്താണ്? ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ മാറ്റും, ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ മാറ്റി, കല്ലായുള്ള ഹൃദയത്തെ നിങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് മാംസമായ ഹൃദയം ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വയ്ക്കും. ആദത്തിൽ പിശാചലങ്കോലമാക്കിയ ആ ഹൃദയത്തെ മാറ്റിയിട്ട് ഞാൻ എന്താ ദൈവപുത്രന്റെ ഹൃദയം നിങ്ങളുടെ ഉള്ളിൽ വയ്ക്കും. ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവുള്ള ഹൃദയത്തെ നിങ്ങളുടെ ഉള്ളിൽ വയ്ക്കും. ഇറ്റ്സ് എ സ്പീഷ്യസ് ചേഞ്ച്. മനുഷ്യനെ മതം മാറ്റുന്ന പരിപാടിയല്ല ഇത്. ഇറ്റ്സ് എ സ്പീഷ്യസ് ചേഞ്ച്. ഏത് ദൈവദാസനോ ഏത് വ്യക്തിത്വം എല്ലാവരും ഞാൻ സ്നേഹിക്കുന്നു, ആരെങ്കിലും ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ഈ ബൈബിൾ പ്രകാരം പറയുന്നുവെങ്കിൽ ഞാൻ മനസ്സുബുദ്ധിക്ക് രൂപാന്തരം പ്രാപിക്കാൻ തയ്യാറാണ്. പകരം ജനത്തെ മുഴുവൻ ഓരോരോ ജയിലിന്റെ ഉള്ളിൽ കൂട്ടിയടച്ച് അവനവന്റെ വിശ്വാസം പറഞ്ഞ് കുറെ പേര് യേശുനാമക്കാര്, കുറെ പേര് വേറെ ഗ്രൂപ്പ്, വേറെ ഗ്രൂപ്പ്, കുറെ പേര് വേറെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഈ ജനത്തെ അടക്കൂട്ടി 10,000-36,000 ഡിനോമിനേഷനുകളാക്കി കൂട്ടി വെച്ച കുഞ്ഞേ, കുഞ്ഞുങ്ങളെ എന്റെ ജനത്തെ എന്റെ അടുക്കിലേക്ക് വിട് എന്ന ദൈവത്തിന്റെ സ്വരമാണ് നിങ്ങൾ കേൾക്കുന്നത്. അവരെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ വിട്, ക്രിസ്തുവിനെ അനുഗമിക്കാൻ വിട്. ക്രിസ്തു ദൈവമാണോ ദൈവമല്ലെന്ന് സ്വർഗത്തിലൊക്കെ വിട്ടിട്ട് ക്രിസ്തുവിനെ ദൈവത്തിലേക്ക് കൊണ്ടുവരാനോ ദൈവത്തിന് താഴെ ഇറക്കാനോ ആർക്കും പറ്റില്ല. ഒരാളെ ദൈവമാക്കാനോ ഒരാളെ ദൈവത്തിൽ ഇറക്കാനോ ആർക്കും പറ്റില്ല. അവനവൻ എന്ത് വിശ്വസിച്ചോ അതിന്റെ ഫലം അവനവന് കിട്ടും. ഞാൻ തെറ്റാണ് വിശ്വസിക്കുന്നെങ്കിൽ എന്റെ തേജസ് കുറയും. ഇതൊന്നും അല്ല ബൈബിൾ എന്നോട് പറഞ്ഞത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാനാ പറഞ്ഞേ. അവന് പറയാത്ത കാര്യങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നാം അംശമായി അറിയിപ്പു, പൂർണ്ണമായത് വരുമ്പോൾ, ദൈവരാജ്യം വരുമ്പോൾ നാം പൂർണ്ണമായി അറിയും, അറിയേണ്ടതുപോലെ അറിയും. അപ്പൊ അറിഞ്ഞാ മതി. പക്ഷെ ഇന്ന് നാം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം പറഞ്ഞു, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കണം. അതും ഇതും ചെയ്യുന്നവനെ കൊഴിഞ്ഞു പോകും. എന്റെ കർത്താവെ കർത്താവെന്ന് വിളിക്കുന്നവനല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്തവനാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. ലോകം അതിന് മോഹം ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവർ എന്നേക്ക് നിലനിൽക്കും. അതുകൊണ്ട് ദൈവ ഇഷ്ടത്തിൽ ഫോക്കസ് ചെയ്യേ. യേശു ഫോക്കസ് ചെയ്ത് എവിടെയാണ് അവിടെ ഫോക്കസ് ചെയ്യേ. എബ്രായ ലേഖനം 10:5 മുതൽ പറയുന്ന ഒരു കാര്യം, നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു, യേശുവിന് വേണ്ടി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ദൈവമേ ഞാൻ വരുന്നു, ഹനനയാകവും ഭോജനയാകവും അല്ല നീ ഇഷ്ടപ്പെട്ടത്, ആരാധനയല്ല നീ ആഗ്രഹിച്ച. എന്താണ് നിന്റെ ഇഷ്ടം ചെയ്യാ? ദൈവമേ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അച്ഛനെ, മെത്രാനെ, പാസ്റ്ററെ, ഞാൻ അങ്ങോട്ട് പറയുക, ആ ദൈവ ഇഷ്ടത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുക. എന്താണ് ദൈവ ഇഷ്ടം? യേശു 53:10 പറയുന്നു ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന്. യേശു ക്രിസ്തുവിന്റെ പ്രാണന അകൃത്യാഗമായി തീർന്നിട്ട് യേശുവിൽ സത്യതയെ കാരണം, ദൈവപുത്രനെ കാരണം മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരായി വെളിപ്പെടും. ദൈവപുത്രന്മാരെ വെളിപ്പെടും. അതായത് ദൈവം അവരുമായിട്ട് ഒന്നാകണം, അവരുമായിട്ട് ഒന്നാകണം. ഒന്നാകുമ്പോ സംഭവിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമോ? ഒന്നാകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, മനുഷ്യരാരും കാണാത്തവരും കാണാൻ കഴിയാത്തവരും എന്റെയും നിങ്ങളുടെയും മുമ്പിൽ വെളിപ്പെടും, എന്റെയും മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടും. ഇതുവരെ കാണാത്ത ദൈവം നമ്മുടെ മുമ്പിൽ വെളിപ്പെടും. യോഹന്നാൻ 1:18 പറയുകയാണ്, പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പക്ഷേ ദൈവപുത്രനായ ക്രിസ്തു നമ്മുടെ ഡ്യൂട്ടി അത് തന്നെയാട്ടോ, ആ പിതാവിനെ വെളിപ്പെടുത്തും, പിതാവിനെ വെളിപ്പെടുത്തുന്നു. എടുത്തേക്ക് വായിച്ചു,
ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു.
പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ. അപ്പൊ പുത്രന്മാരുടെ ഡ്യൂട്ടി എന്താ? പിതാവിനെ വെളിപ്പെടുത്തിയ. പണ്ട് ദേവാസം പറഞ്ഞു, അത് യേശു മാത്രം ചെയ്താൽ നമ്മൾ ചെയ്യേണ്ട, നമ്മൾ യേശുവിന്റെ സാക്ഷ്യം പറഞ്ഞാൽ മതി. അത് ദേവാസം ഞാൻ സ്നേഹിക്കുന്നു, അദ്ദേഹം അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു. ഞാൻ പറയുന്നു, നിങ്ങൾ അറിയാത്തത് കൊണ്ട് പലതിലും തെറ്റി. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു മാത്രമല്ല നമ്മൾ എല്ലാവരും തന്നെ ചെയ്യണം. ഇതുകൊണ്ടാണ് ശക്തോർദ്ധിയൻസ് 6:16 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ ആത്മാ, ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു, ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിച്ച് ദൈവം നിങ്ങളുടെ ഉള്ളിൽ നടക്കും. ഇതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കാനാണ് ഈ ആലയ കൃഷി നടക്കുന്നത്. അത് യേശുവിന്റെ ഉള്ളിൽ മാത്രം അവസാനിക്കുന്നില്ല, നമ്മളെല്ലാം ദൈവപുത്രന്മാരായി, ക്രിസ്തു ദൈവപുത്രന്മാരായി വെളിപ്പെടണം. അതിനുവേണ്ടി സകല സൃഷ്ടികൾ ഈറ്റുന്നതോടുകൂടി കാത്തിരിക്കുന്നത്. അപ്പൊ ഈ സഹോദരങ്ങളെ, ഇവിടെ ആ സന്ദേശം ഞാൻ നിങ്ങൾക്ക്, ഞാനിപ്പോ ഇരുന്ന ചിന്ത, ഞാൻ ഇവിടെ ഇരുന്ന പോലെ സന്തോഷം പ്രസംഗിക്കുമ്പോ എന്റെ അകത്ത് വന്ന ചിന്ത ഞാൻ നിങ്ങളെ ചിത്രത്തിലുള്ള മുഴുവൻ കാണിച്ചില്ല. ഓ ഫാദർ, ഐ ലവ് യു. ഈ ഒരു ചിന്ത, ഈ ഒരു ചിന്ത, ഈ കണ്ടോ, ഇതാ പിതാവ് പുത്രൻ മാനവരാശി, ഇവര് ദൈവത്തിൽ എന്തായി മാറുമെന്ന് അറിയാമോ? ഇവര് തമ്മിൽ ഒന്നായിത്തീർ. നിങ്ങൾക്ക് വല്ല സന്തോഷമുണ്ട്? ഇത് കാരണം നിങ്ങൾക്ക് വല്ല സന്തോഷമുണ്ട്? ഇതൊക്കെ ദൂർത്തോത്തന്റെ കഥയിലൂടെ ദൈവം വിവരിച്ച് തന്നതാ. ഒന്നായിത്തീരും. ഇത് എങ്ങനെ ഒന്നായിത്തീരണേ? ഇതിന്റെ ഇടയിൽ ഒരു വഴിയുണ്ട്, ആ വഴിയുടെ പേരാണ് ക്രിസ്തു. ആ വഴിയുടെ പേരാ ക്രിസ്തു, മനസ്സിലായോ? ഈ വഴിയെ ഇന്ന് അടച്ചു കളയുകയാണ്. ഇന്നലെ കേട്ടില്ലേ, എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് 250 കിലോമീറ്റർ ഉണ്ട് അല്ലേ? റാസൽകാമയിൽ നിന്ന് ദുബായിലേക്ക് 100 കിലോമീറ്റർ ഉണ്ട്. നമ്മളും ദൈവവുമായിട്ടുള്ള ദൂരം ദൈവപുത്രനാണ്, മനസ്സിലാക്കി. The distance between man and God is the Son of God. മനസ്സിലാക്കിക്കോ, ദൂരം അത്രേ ഉള്ളൂ, ദൂരം അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നമ്മൾ ദൈവവുമായി ഒന്നായിത്തീരും, ക്രിസ്തുവിൽ നമ്മൾ ദൈവവുമായി ഒന്നായിത്തീരണം. ഇതിനു വേണ്ടിയ ക്രിസ്തുവിനെ അയച്ചേ, ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി, അപ്പനും മോനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയ ക്രിസ്തുവിനെ അയച്ചേ. എഫേസ്യലേഖനം 2:16-18 വാക്യങ്ങൾ, എഫേസ്യലേഖനം 2:16-18 വാക്യങ്ങൾ വായിച്ചേ. ഓ ലോർഡ്, ഐ ലവ് യു.
ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുവശത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ.
പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? ഇവിടെ പറയുകയാണ്, ക്രൂശിൽ വെച്ച് ശത്രുത്വം, പാപനിമിത്തം ശത്രുത്വത്തിലായിപ്പോയ ശത്രുത്വം ഇല്ലാതാക്കി, ശത്രുത്വം ഇല്ലാതാക്കി ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ ഒന്നിപ്പിക്കണം. ആരുടെ പണിയാ ഇത്? ദൈവത്തിനാ, യേശുവിന്റെ പണിയാ. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്, ഞാനാണ് വഴി. അപ്പോ റാസൽകാമയിൽ ദുബായിലേക്ക് പോകുന്ന എമിറേറ്റ്സ് റോഡ് അത് വഴിയാണ്. ആ വഴിയിലേക്ക് കയറുമ്പോ വഴിക്ക് ദുബായ് എന്ന് വേറിട്ട് കഴിഞ്ഞാൽ ജനം തെറ്റിപ്പോവും. അതൊരു വഴിക്ക് ദുബായ് എന്ന് പേരിടുന്നത് ദുബായിലേക്കുള്ള വഴിയാണ്. ഇതാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴി സത്യം ജീവനാ, ഏനിലൂടെ നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കൽ എത്താം. ഇതുപോലെ എബ്രായർ നേടി വന്ന് പറഞ്ഞ താൻ മുഖാന്തരം ദൈവത്തിലേക്ക് അടുത്ത് പകർത്തു വേണ്ടി. അപ്പൊ താനായ വഴിക്ക് ദൈവം നിങ്ങൾ, പിതാവായ ദൈവം നിങ്ങൾ വേറിട്ട് കഴിഞ്ഞ ഈ ജനം ഇവിടെ കിടക്കത്തല്ലേ ഉള്ളൂ യേശു രക്ഷിതാവായി സ്വീകരിച്ച്, അവരെ തേജസ്സിനും തേജസ്സിലേക്ക് എത്തുമോ? അവരൊരു മിനിമം മാർക്കൊരു ഒരു പക്ഷെ നിൽക്കുമായിരിക്കാം, പക്ഷെ ഏത് സമയം വീണ് പോവാം. കാരണം അവർ എത്തന്റെ അടുത്ത് എത്തിയിട്ടില്ല. യേശുവിനെ അനുഗമിച്ച് അവർ പിതാവുമായി ഒന്നായി തീരണം, പിതാവിങ്കിലേക്ക് പ്രവേശനം ലഭിക്കണം. ഇതല്ലേ ബൈബിള് പറയുന്നേ? താഴേക്ക് വായിക്കുമ്പോൾ എഴുതി വെച്ചിരിക്കുകയാണ്, അതിന്റെ 17-ാം വാക്യം, സോറി, അതിന്റെ 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്.
അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനം ഉണ്ട്.
പിതാവിങ്കിലേക്ക് പ്രവേശനം ഉണ്ട്. ഒന്ന് അടുത്ത ആളോട് പറഞ്ഞേ, പിതാവിങ്കിലേക്ക് പ്രവേശനം ഉണ്ട്. അപ്പൊ നമ്മൾക്ക് എങ്ങോട്ടാ പ്രവേശിക്കണ്ടേ? പറ പിതാവിങ്കിലേക്കാണോ പ്രവേശിക്കണ്ടേ? അങ്ങ് ആ പിതാവുമായിട്ട് കെട്ടിപ്പിടിക്കണം, പിതാവുമായിട്ട് കെട്ടിപ്പിടിക്കണം. വേണം, വേണ്ടി നിങ്ങൾക്ക് എന്നെ എന്റെ സത്യം അറിയിക്കുകയും നിങ്ങളെ നേർവഴിക്ക് നയിക്കുക എന്നുള്ളത് മാത്രമേ എന്നെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളൂ. തീരുമാനം നിങ്ങളുടേതാ. പിതാവുമായിട്ട് ഇതുപോലെ കെട്ടിപ്പിടിക്കണോ? ആ ദൂർത്തവുത്തരായിട്ട് കെട്ടിപ്പിടിച്ച പോലെ ഒന്നായി തീരണോ? അതിനുള്ള വഴി, ഏക വഴി കർത്താവ് യേശു. ഹല്ലേലൂയ. അങ്ങനെ യേശുവിൽ നമുക്ക് എന്തുണ്ട്? ഇതാ, ഏകാത്മാവിൽ പിതാവിങ്കിലേക്ക് പ്രവേശനം. അവിടെ എത്തണം. ഹല്ലേലൂയ. ആ പിതാവിങ്കിലേക്ക് പ്രവേശനത്തിന്റെ മാർഗമാണ് ഇനി നമ്മുടെ ഉള്ളിൽ ടെമ്പിൾ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കണം. അങ്ങനെ ദൈവം നമ്മുടെ വസിക്കുന്നതിനനുസരിച്ചാണ് ദൈവിക തേജസ് നമ്മൾ വർദ്ധിക്കുന്നത്, തേജസ്സിനെ തേജസ്സിലേക്ക് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ പിന്നെ അവസാനം എന്ത് സംഭവിക്കുന്ന അറിയാമോ പ്രിയകുഞ്ഞുങ്ങളെ? ഇതുവരെ മനുഷ്യരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായ ദൈവം എന്ത് ചെയ്യുന്ന അറിയാമോ? അവസാനം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷനാണ്. അതൊരു ഭയങ്കര സന്തോഷമല്ലേ? അത് ആ കെട്ടിപ്പടുത്തത്തിന്റെ തുല്യ നമ്മുടെ ഒരു പ്രത്യക്ഷ. ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും, വചനം എന്തി? വചനം, വചനം. അതെ, വചനമുണ്ട്. അതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യനോട് കൂടെ, ദൈവം മനുഷ്യരോട് താമസിക്കാവൻ അവരുടെ കണ്ണിന്റെ കണ്ണുനീരെല്ലാം ഒപ്പി മാറ്റും. ഓ ഫാദർ, ഐ ലവ് യു. തിമോത്തിയോസ്, 1 തിമോത്തിയോസ് 6-ാം അധ്യായം. ഓ ലോർഡ്, ഐ ലവ് യു. ഇവിടെ യേശു ക്രിസ്തു, സോറി, പൗലോസ് അപ്പോസ്തലൻ തന്റെ ശിഷ്യനായ തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ആജ്ഞാപിക്കുന്നു. പറയുകയല്ല, നീ അങ്ങനെ ചെയ്താൽ കൊള്ളാവുന്നൊന്നും പറയുകയല്ല, ആജ്ഞാപിക്കുകയാണ്. ആജ്ഞാപിക്കുന്നത് എങ്ങനെയാണ്? ദ്രവ്യാഗ്രഹം വിട്ടോടി ദൈവാഗ്രഹത്തിന്റെ പുറയായി പോകുന്നു എന്നാണ് അതിന്റെ ചുരുക്കം. ഹല്ലേലൂയ. ദ്രവ്യാഗ്രഹത്തിന്റെ പുറകെ ഓടുന്ന ഏതൊരു ദൈവദാസനും വീഴാൻ സാധ്യതയുണ്ട്, ഏതൊരു വ്യക്തിയും വീഴാൻ സാധ്യതയുണ്ട്, ഏതൊരു സഹോദരൻ സഹോദരിയും വീഴാൻ സാധ്യത. അവർ മൗഢ്യ തർക്കങ്ങളിലേക്ക് പല വിഷയങ്ങളിലേക്ക് എല്ലാം കടന്നു വന്ന് വീണു പോകാൻ സാധ്യത. അതുകൊണ്ട് നീ എന്ത് ചെയ്യോ? ദ്രവ്യാഗ്രഹം വിട്ടോടി ദൈവാഗ്രഹത്തിന്റെ പുറകെ പോകുവാൻ മനുഷ്യരെ ഉപദേശിക്കണം. അതിനായി ഞാൻ നിന്നോട് ആജ്ഞാപിക്കും. എന്നിട്ട് സാക്ഷി വെക്കുന്ന രണ്ടുപേരുണ്ട്, സാക്ഷി വെക്കുന്ന രണ്ടുപേരുണ്ട്. നമ്മളൊക്കെ സാക്ഷി വെക്കുമ്പോ ചാക്കോച്ചനും ഏലിയാമ്മയും സാക്ഷി. സാക്ഷി അങ്ങനെ ആള് വന്നില്ല, ഗവർണറെ ഇല്ല, ഹോട്ടലിൽ വന്നോണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ വെയിറ്റ് ചെയ്യാം. അപ്പൊ വന്നിട്ട് അവര് രണ്ടുപേരും ഒപ്പിട്ട് പോയി. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ സാക്ഷി വെക്കുന്ന ആത്മലോകത്തിലെ ആളാണ്, ആത്മലോകത്തിലെ ആള്. ഇവിടെ സാക്ഷി വെക്കുന്നത് ദൈവത്തെയും യേശു ക്രിസ്തുവിനെയും. പന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ വിചാരണ കഴിച്ച യേശു ക്രിസ്തുവിനെ സാക്ഷ്യം വെക്കും. എന്നിട്ട് പറയാണ്, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ നീ സൂക്ഷിച്ചു വന്നു. എന്നിട്ട് അടുത്തൊരു പ്രത്യക്ഷതയെ കുറിച്ച് പറയും, അതാണ് പിതാവായ ദൈവത്തിന്റെ പ്രത്യക്ഷത. അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഒന്ന് പറയുന്നു. ഭാഗം നമുക്ക് അടൽപ്പം മൂളി തങ്ങൾ വായിക്കാം അല്ലെ? അതിന്റെ 14 മുതൽ
വായിക്കും.
ഞാൻ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്.
എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന്റെ മുൻപിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു.
ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ രണ്ടുപേരോട് പറഞ്ഞതാ, നിങ്ങൾ ഈ ചെയ്തോണ്ടിരിക്കണം, നിങ്ങൾ ഈ പറയണത് ദൈവം കേട്ടോണ്ടിരിക്കുക. പറഞ്ഞോ, ആ വീണ്ടും ജനിച്ച വ്യക്തിയാണെന്നോ ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾ നിങ്ങൾ ഇത് ചെയ്ത് നിങ്ങൾ ചെയ്തോ, നിങ്ങൾ ഇങ്ങനെ ചെയ്തോ ഇല്ലയോ? അയ്യോ അങ്ങനെ ചെയ്തിട്ടില്ല. ആദ്യമേ അവരോട് പറഞ്ഞൊരു കാര്യം എന്താ? ദൈവം നിങ്ങൾ പറഞ്ഞ കേട്ടോണ്ടിരിക്കുക. അന്നേരം പറഞ്ഞു അതിന് ഒന്നുകൂടി പറ ദൈവമേ കേട്ടോട്ടോ, ദൈവമേ കേട്ടോ, ഇയാൾ പറയുന്ന കേട്ടോട്ടോ, ഒന്നുകൂടി പറ എന്ന് പറഞ്ഞപ്പോ വായനങ്ങനെ അത് ഈ ലോകപ്രകാരമുള്ള കാര്യമായതുകൊണ്ട് അവരോട് പറഞ്ഞു ക്യാമറ 24/7 ഓണാ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം നേരെ തിരിച്ചുവിട്ടു. അയ്യോ അങ്ങനെയല്ല സാറേ ഞാൻ പറഞ്ഞു. അപ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ നാം ജീവിക്കുന്നവരാകണം. ദൈവത്തിന്റെ മുമ്പാകെ വീണു പോകും, ധാരാളം പേര് വീണു പോകും, പക്ഷെ വീണോട് തന്നെ ഉരുളരുത്. വീണ് കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് എവിടെയാണ് വീണത് എന്ന് മനസ്സിലാക്കി തിരുത്തണം. മനുഷ്യരോട് ക്ഷമയോഗിക്കണം, മനുഷ്യരോട് ക്ഷമയോഗിക്കണം. കാരണം ഉരുളരുത്, ഉരുണ്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നമ്മൾ അടുത്ത അഡ്വാൻസ് ചെയ്യപ്പെടത്തില്ല, അഡ്വാൻസ് ചെയ്യപ്പെടത്തില്ല. കാരണം ഈ ക്രമിക്സ് ഈ നമ്മൾ ചെയ്ത തെറ്റ് ദൈവവും കണ്ടു, ദൂതന്മാരും കണ്ടു, പിശാചികളും കണ്ടു. നമ്മൾ പിന്നെ മുന്നേറില്ല. അത് ക്ലിയർ ചെയ്യണം. ആരോടൊക്കെ ദൈവം സംസാരിക്കും, ക്ലിയർ ചെയ്യണം. മനുഷ്യരോട് ക്ഷമയോഗിക്കണം, ക്ഷമ ചോദിക്കണം. ഫൈനാൻസ് കാര്യങ്ങളാണെങ്കിൽ അത് സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കൊടുക്കാൻ കഴിവില്ല എങ്കിൽ ആ വ്യക്തിയെ കണ്ടു പറയണം, എന്റെ സഹോദര, എന്റെ സഹോദരി, എനിക്ക് ആഗ്രഹമുണ്ട് തരാൻ, എനിക്ക് പക്ഷെ തരാനായിട്ട് നിവൃത്തിയില്ല, എന്നോട് ക്ഷമിക്കണേ, കിട്ടുമ്പോ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നേരിട്ടുള്ള കാര്യം പറയണം, ക്ലിയർ ചെയ്യണം. ഹല്ലേലൂയ. അല്ലാതെ അവർ വിളിക്കുമ്പോ ഓടിപ്പോകും, ഒളിച്ചു കളയും ഒന്നും അല്ല വേണ്ടത്. ഹല്ലേലൂയ. എപ്പോഴും ഒരുങ്ങിയിരിക്കണം, ബി റെഡി. നിങ്ങളുടെ ആരെയും ഉറുക്കിയിരിക്കട്ടെ. പപ്പ വിളിക്കുമ്പോ പോക, പപ്പ വിളിക്കുമ്പോ പറന്നു പോകാൻ തയ്യാറാണോ മാനവ പക്ഷി? ഹല്ലേലൂയ. എപ്പോഴും തയ്യാറായിക്കോണം. യേശുവിന്റെ വരവിന് വേണ്ടി ഇത് ഒറ്റ ഒരു ഒരുക്ക, മരണത്തിനുവേണ്ടി ഒരുങ്ങാറുണ്ടോ? രണ്ട് ഏകദേശം ഒന്നുപോലെ തന്നെയാണ്. ഒന്ന് ശരീരം വിട്ട് മറ്റൊരു ശരീരത്തോട് കൂടെ, ശരീരം തേജസ്സോട് കൂടെ, രണ്ടും ഒന്ന് തന്നെയാണ്. ശരീരം വിട്ടാൽ അന്നിമിഷം കർത്താവോട് കൂടി. ഇനിയിവിടെ കേൾക്കുക, ഇതാ അവിടെ പറയുന്ന ഒരു കാര്യം. ഇനി പിതാവായി ദൈവത്തെ കുറിച്ച് പറയാട്ടോ. പിതാവായി ദൈവം പ്രത്യക്ഷപ്പെടാൻ പോകുന്നുവെന്ന്, മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും പ്രത്യക്ഷപ്പെടാൻ പോകുന്നുവെന്ന് സന്തോഷ വാർത്തയല്ലേ? ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ കൂടെ ആകാൻ പോകുന്നുവെന്ന്, ദൈവം മനുഷ്യരെ കണ്ണിന് കണ്ണുനീർ ഒപ്പിയെടുക്കുമെന്ന്. വായിച്ചേ, താഴേക്ക് വായിച്ചേ, 15 മുതൽ.
ധന്യനായ ഏകാധിപതിയും രാജാധി രാജാവും കർത്താധി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും.
എനിക്ക് വലിയ സന്തോഷം കേട്ടോ, എനിക്ക് വലിയ സന്തോഷം, എനിക്ക് വലിയ സന്തോഷം ഒന്നും തോന്നിയില്ലെന്ന് എനിക്കറിയാം. ഓ, ഇതൊക്കെ എത്ര കേട്ടിട്ടുള്ള ബ്രദറേ, എത്ര വാചകം ഞങ്ങൾ കേട്ടിട്ട്. അതിനിപ്പോ അടുത്ത ആകാൻ പോവാ എന്ന് പറഞ്ഞ ഇരിക്കുന്നുണ്ട്. അവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതുവരെ മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനെ, കാണാൻ കഴിയാത്തവനുമായ നമ്മുടെ പപ്പ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. പ്രത്യക്ഷപ്പെടാൻ പോകുന്നു. പാപം നിറഞ്ഞ അന്തരീക്ഷത്തിലല്ല, പാപം നിറഞ്ഞ അന്തരീക്ഷത്തിലല്ല, പാപം നിറഞ്ഞ നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവിലൂടെ ഇന്ന് വിശുദ്ധീകരണത്തിലൂടെ കൊണ്ടുവരുന്നു. അടുത്ത സ്റ്റേജില് യേശുക്രിസ്തു ജെറുസലേം വാഴുന്ന സമയത്ത്, നമ്മൾ ചേർന്ന് വാഴുന്ന സമയത്ത്, വിശ്വാസം ഉണ്ടാകണം കേട്ടോ, വിശ്വാസം ഉണ്ടാകണം കേട്ടോ. നമ്മൾ ചേർന്ന് വാഴുന്ന സമയത്ത് ദൈവത്തിന്റെ വചനം വെളിപ്പാട് 20:4 പറയുന്നു, ആ മൂത്ര എടുക്കാത്തവൻ യേശുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റ് 1000 വർഷം യെരുസലേം തലസ്ഥാനമാക്കി വാഴുമെന്നുള്ള മഹാരഹസ്യം ഉണ്ടല്ലോ. ഇന്ന് പരസ്യമാണെന്ന് ഓർക്കണം പ്രിയ സഹോദരങ്ങളെ. 2000 വർഷം വന്നിട്ട് ഈ ഭൂമിയിൽ നിന്ന് എല്ലാ അശുദ്ധിയും ഒഴിവാക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അശുദ്ധികളെ ഒഴിവാക്കുന്നു. 2, ക്രിസ്തു ഭൂമിയിൽ നിന്ന് അശുദ്ധികളെ ഒഴിവാക്കുന്നു. ഇത് കഴിഞ്ഞ പുതിയ ആകാശവും പുതിയ ഭൂമിയിൽ വരുന്നു. അങ്ങനെ പരിശുദ്ധമായ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ അതിപരിശുദ്ധനായ ദൈവം ഇറങ്ങി വരുന്നു, പ്രത്യക്ഷനാകുന്നു. ഇതാ ദൈവത്തിന്റെ കൂടാരം, മനുഷ്യരോട് കൂടെ പപ്പ വരുന്നേ. ഇതാ സുവിശേഷം, ഇതാ സുവിശേഷം. പപ്പ വരുമ്പോ മനുഷ്യ മക്കളെ സ്പീഷ്യസ് ചേഞ്ച് ചെയ്യുന്നു, ദൈവ മക്കളാക്കി മാറ്റുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ ഈസ് എ ന്യൂ ക്രീച്ചർ, പുതിയൊരു ജീവിയ. അതുകൊണ്ട് പഴയതെല്ലാം കഴിഞ്ഞുപോയി, സകലതും പുതിയതാക്കിയിരിക്കുന്നു. MR കൺസ്ട്രക്ഷൻ അല്ല, ടാറ്റയല്ല, ബിർളയല്ല, ദൈവം തന്നെ ഇതിന് സകലത്തിനും കാരണം. സന്തോഷമുണ്ടോ? അതുകൊണ്ട് ദൈവത്തിന് വചനം പറയുന്നു, ഇനി അതും ഇതും അല്ല, ഇനി ആ ഡിബേറ്റും ഈ ഡിബേറ്റും അല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം, പുതിയ ജീവി അത്രേ കാര്യം. വചനമുണ്ടോ? സ്പീഷ്യസ് ചേഞ്ചിന് വചനമുണ്ടോ? പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവത്തിന്റെ വചനത്തെ അങ്ങനെ തന്നെ നോക്കുക, അങ്ങനെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് ഉറപ്പാകുന്നുവെങ്കിൽ ആ വചനത്തെ പിന്തുടരുക, ക്രിസ്തുവിനെ പിന്തുടരുക. തേജസ് തേജസ് വിളിക്കുവാൻ ഹല്ലേലൂയ. നിങ്ങളുടെ പാപത്തിൽ കൊടുക്കാനുള്ള ഒരു വചനത്തിൽ പറഞ്ഞിട്ടില്ല, തേജസ് തേജസ്വിയിലേക്കുള്ള വചനങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. മനസ്സുണ്ടെങ്കിൽ കുഞ്ഞെ നീ ക്രിസ്തുവിനെ ഈ വചനത്തെ പിന്തുടരെ. കർത്താവ് ചോദിക്കുന്നത് സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ട്. ഹല്ലേലൂയ. മനസ്സുണ്ടെങ്കിൽ ജീവനും മരണവും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള തെരഞ്ഞെടുക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പ് നമുക്ക് നമ്മളെ തന്നെ അറിയാം. ഓമനിക്കും നമ്മയേക്കാളോമനിക്കും ദൈവമേ, എൻ ദൈവമേ നിൻ സാന്നിധ്യം സ്വാതന്ത്ര്യം ജീവയാത്രയിൽ. ഓമനിക്കും നമ്മയേക്കാളോമനിക്കും ദൈവമേ, എൻ ദൈവമേ നിൻ സാന്നിധ്യം സ്വാതന്ത്ര്യം ജീവയാത്രയിൽ. ഹോളി ഗോഡ്, വി താങ്ക് യു ആൻഡ് വി ഗിവ് യു ഗ്ലോറി. വി താങ്ക് യു ആൻഡ് വി ഗിവ് യു ഗ്ലോറി. വി ലവ് യു ആൻഡ് വി ഗിവ് യു ഗ്ലോറി. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ. ദൈവം ഒരു കാര്യം ഇവിടെ എന്നെ ഓർപ്പിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ അതുകൂടി നിങ്ങളോട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാനത് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകൾ തുറന്നാട്ടെ, കണ്ണുകൾ തുറന്നാട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വി താങ്ക് യു ഫാദർ, വി താങ്ക് യു. ശ്രദ്ധിച്ചു കേട്ടാ, ഒരുപക്ഷെ നിങ്ങളുടെ അകത്തൊരു ചോദ്യം ഉണ്ടാകും, എന്താണ് ഈ പൗലോസപ്പസ്തലം പറഞ്ഞത്? ഇന്ന് വരെയും യേശുവിനെ ജഡപ്രകാരം അറിഞ്ഞു, ജഡപ്രകാരമേ അറിഞ്ഞു. ഇനി ആത്മപ്രകാരം, ഇനി അറിയുന്നത് ആത്മപ്രകാരം. കാരണം ക്രിസ്തുവോട് ചേർന്ന ക്രിസ്തുമായി ഏകാത്മാവായി അവൻ പുതിയ സൃഷ്ടിയായി. നിങ്ങളോട് നോക്കിയാ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, ഇത് മനസ്സിൽ ഇതിനെ എക്സാമ്പിൾ പലതാശം കാണിച്ചിട്ടുള്ള. ശ്രദ്ധിച്ചേ, നമ്മൾ യേശുവിനെ കാണുമ്പോൾ, ദൈവപുത്രനെ കാണുമ്പോൾ നമ്മള് എങ്ങനെ കാണുമെന്ന് അറിയാമോ? നമ്മൾ സാധാരണ കാണുന്നവർ ഈ ഗ്ലാസ് പോലെ കാണാൻ, ഈ ഗ്ലാസ് കാണുമ്പോൾ ഇതിന്റെ ജഡം മാത്രമേ കാണും അല്ലേ? ജഡം മാത്രമേ കാണും, അല്ലെങ്കിൽ പുറം മാത്രമേ കാണും. നമ്മൾ ഇതുപോലെ യേശുവിനെ കണ്ടിട്ട് യേശുവിന് നമ്മൾ ദൈവം എന്ന് പേരിട്ടു, നമ്മൾ പേരിട്ടു. ഓക്കെ, എല്ലാ ദൈവപുത്രന്മാരും ദൈവം, പിതാവായ ദൈവം എന്ന്, അല്ലെങ്കിൽ ഏകസത്യ ദൈവം നമ്മൾ പേരിട്ടു. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിന്റെ വചനങ്ങൾ നമ്മൾ മനസ്സിലാകാത്തതുപോലെ മനസ്സിലാക്കിയതുകൊണ്ട് അങ്ങനെ പേരിട്ടു. യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ നമ്മൾ കാണേണ്ടത് യേശുവിനെ ദൈവപുത്രനായും യേശുവിന്റെ ഉള്ളിൽ ദൈവത്തെയാണ് കാണുന്നത്. പൗലോസ് പറയാണ്, ഇന്ന് വരെ ഞങ്ങൾ യേശുവിനെ ജഡപ്രകാരം അറിഞ്ഞൊരു കാര്യം, ജഡപ്രകാരം അറിഞ്ഞു. ഇതാ ഈ ഗ്ലാസ് ഇതേപോലെ ആയിരിക്കണം ഏതൊരു ദൈവപുത്രൻ. ഈ ഗ്ലാസ് ജഡമാണ്, ഒരു ഫിസിക്കലാണ്, ഫിസിക്കൽ ഐറ്റം, ഭൗതിക വസ്തുവാണ്. എന്നാൽ നമ്മള് യേശുവിനെ കാണുമ്പോൾ, യേശുവിനെ കാണുമ്പോൾ നമ്മള് ഇതേപോലെ വെറും ഗ്ലാസ് ആയിട്ട് മാത്രം, ഒരു ദൈവപുത്രനായിട്ട് മാത്രമല്ല കാണട്ടെ, ഈ ദൈവപുത്രന്റെ ഉള്ളിൽ എന്നെ ഉണ്ടെന്ന് അറിയാം, ദൈവം വസിക്കുന്നു, ദൈവം വസിക്കുന്നു. അപ്പൊ ഗ്ലാസ് കാണുമ്പോ ഗ്ലാസ് മാത്രം കണ്ട് അവസാനിക്കരുത്, ഗ്ലാസ് കാണുമ്പോ ഗ്ലാസിന്റെ ഉള്ളിലുള്ളതും കൂടി നമ്മളൊന്ന് കാണും. ഇതാണ് ഈ ദൈവോത്രമാരുടെ സ്ട്രക്ചർ. നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് എന്താണ് ആ ജഡപ്രകാരം മാത്രം അറിയുന്നതും എന്നാൽ ആത്മപ്രകാരം അറിയുന്നതുകൊണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ചാട്ടെ, ഇതാ ഈ പാൽ ഇതിന്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ശ്രദ്ധിച്ചേ, ഇനി ഗ്ലാസിനെ കാണുന്നവൻ ആരെയും കൂടി കാണുക? ഗ്ലാസിന്റെ ഉള്ളിലെ പാലും കൂടെ കാണുക. ഇതാ കർത്താവ് പറയുന്നത്, എന്നെ കാണുന്നു പിതാവിനെ കണ്ടിരുന്നു. എന്നിട്ട് കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുക, പിതാവ് എന്റെ ഉള്ളിൽ വസിച്ചു, ഈ പാല് ഗ്ലാസിന്റെ ഉള്ളിലുള്ളത് പോലെ എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ഏതൊരു ദൈവപുത്രനും ഇതേ ആത്മപ്രവൃത്തിയിൽ നിൽക്കുവാൻ തയ്യാറാകണം. അല്ലാണ്ട് ജഡത്തെ മാത്രം, ഗ്ലാസ് മാത്രം കണ്ട് അവസാനിപ്പിക്കുകയല്ല, അതിന്റെ ഉള്ളിലെ വസ്തു. ഇത് ഗ്ലാസിനെ സംബന്ധിച്ച്, കർത്താ ദൈവപുത്രന്മാരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിലെ ദൈവത്തെയും കൂടി. കാരണം അതിനാണ് ദൈവം വസിക്കുവാൻ, ഇതാണ് നമ്മുടെ കീ വാക്യം എഫേസ്യർ 2:22, ദൈവം വസിക്കുവാൻ നമ്മുടെ ഉള്ളിൽ ആലയം പണിയുക. ഹല്ലേലൂയ, ആലയം പണിയുക. അങ്ങനെ ദൈവം, ക്രിസ്തു അടിസ്ഥാനമിട്ട് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ആ ക്രിസ്തുവിന്റെ തേജസ്സിന് കണ്ണാടിയിലെന്നതുപോലെ നമ്മളിലൂടെ ലോകം അറിയുവാനായിട്ട് ഇടയാകും. നമ്മൾ ലോകത്തിന്റെ പ്രകാശമായി മാറും. സർവ്വസൃഷ്ടികളും ഇട്ടതുകൂടെ കാത്തിരിക്കുന്ന ദൈവപുത്രന്മാരുടെ വെളിപ്പാട് നമ്മളിലൂടെ സംഭവിക്കും. ഇങ്ങനെ നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ, ഓ നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ സകല അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ നമ്മുടെ അപ്പൻ ഒരുങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. ആദ്യ അനുസരണം തകയട്ടെ, ആദ്യ അനുസരണം തകയട്ടെ, ആദ്യ അനുസരണം തകയട്ടെ. കണ്ണുകളടയ്ക്കും. ഓ ലോർഡ്, വി ലവ് യു ആൻഡ് ഗിവ് യു ഗ്ലോറി. ആദ്യ അനുസരണം തകയട്ടെ. ദൈവകരങ്ങളിലേക്ക്, ദൈവകരങ്ങളിലേക്ക്. പപ്പ, വി താങ്ക് യു. വി ഡോണ്ട് ഹാവ് വേർഡ്സ് ഫാദർ ടു ഗിവ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യു ഫാദർ. വി ലവ് യു ആൻഡ് വി ഗിവ് യു ഗ്ലോറി. അപ്പാ, നന്ദി, നന്ദി, നന്ദി. എന്ത് യോഗ്യത പിതാവ്, എന്ത് യോഗ്യത. ഈ സ്പീഷ്യസ് ചേഞ്ചിന്, മനുഷ്യ മക്കളായ ഞങ്ങളെ, പുതിയ സൃഷ്ടികളായ ദൈവപുത്രന്മാരാക്കി മാറ്റുന്ന ഈ സ്പീഷ്യസ് ചേഞ്ചിന് ഞങ്ങൾക്ക് എന്ത് യോഗ്യത. ഓ ലോർഡ്, ഞങ്ങൾ ഞങ്ങളുടെ മതങ്ങളെ പറഞ്ഞ ഡിനോമിനേഷൻ മൊത്തം തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങയുടെ വലിയ സ്നേഹം, എത്ര വലിയ സ്നേഹം പിതാവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. നിങ്ങൾ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടുവാൻ്റെ വണ്ണം. പപ്പാ, താങ്ക് യു ഫോർ ദി സ്പീഷ്യസ് ചേഞ്ച്. നന്ദി പിതാവേ, നന്ദി. ഞങ്ങളുടെ ചിന്തകൾ മാത്രമല്ല, ഞങ്ങളുടെ ഹൃദയത്തെയും അങ്ങ് മാറ്റുന്നതിനായി നന്ദിയോട് സ്തോത്രം പിതാവേ. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥിയുടെ ചിന്തകൾ മാറ്റുന്നു, അവൻ എഞ്ചിനീയറാക്കി മാറ്റുന്നു. ഒരു മെഡിക്കൽ കോളേജിൽ ആ വിദ്യാർത്ഥിയുടെ ചിന്തകൾ മാറ്റി അവനെ, അവളെ ഒരു ഡോക്ടറാക്കി മാറ്റുന്നു. എന്നാൽ അങ്ങ് ഞങ്ങളുടെ ചിന്തകൾ മാത്രമല്ല, ഞങ്ങളുടെ ഹൃദയം മാറ്റി ഞങ്ങളെ പുതിയ ശ്രദ്ധകളായ ദൈവപുത്രന്മാരാക്കി മാറ്റുന്നു. അപ്പാ, വി ലവ് യു, വി ലവ് യു, വി ലവ് യു പാപ്പ, വി ലവ് യു. യേശുവിനെ പോലെ തന്നെ ഞങ്ങളെ കാണുന്ന ഒരു ക്രിസ്തുവിൽ പിതാവേ അങ്ങേ കാണുക. സകല സൃഷ്ടികളെ കാത്തിരിക്കുന്ന ദൈവപുത്രന്മാരുടെ വെളിപ്പാട് ഞങ്ങളിവിടെ നടക്കുവാൻ. വെളിപ്പാട് 21:7 പറയുന്ന പോലെ ജയിക്കുന്നവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന പദവിയിലേക്ക് എത്തിച്ചേരുവാൻ അങ്ങ് ഞങ്ങൾക്ക് യേശുവിനെ തന്നു. യേശുവിനെ വഴിയാക്കി അങ്ങ് വെച്ചു. യേശുവിനെ കൈക്കൊണ്ട് യേശു നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും സ്പീഷ്യസ് ചേഞ്ചിന് ദൈവപുത്രന്മാരാകുവാൻ, മനുഷ്യർക്ക് ദൈവപുത്രന്മാരാകുവാൻ അധികാരം അങ്ങ് തന്നു. വി താങ്ക് യു ഡാഡി, വി താങ്ക് യു ഫോർ ദൈ ഗോസ്പൽ. വി താങ്ക് യു ഫോർ ദൈ ഗോസ്പൽ. ലവ് യു ഡാഡി, ലവ് യു പാപ്പ. ഞങ്ങളുടെ താമസിക്കാൻ വരുന്നു പാപ്പ, വരുന്നേ. താങ്ക് യു ഡാഡി, താങ്ക് യു. വി വെൽക്കം യു അപ്പ, വി വെൽക്കം യു. അങ്ങ് തന്ന ഈ വീട്ടിലേക്ക്, ഭൂമിയാകുന്ന വീട്ടിലേക്ക്, ഞങ്ങളുടെ ഹൃദയമാകുന്ന ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഞങ്ങൾ അങ്ങനെ സ്വാഗതം ചെയ്യുന്നു. ദൈവമക്കളെല്ലാവരും പപ്പയെ സ്വാഗതം ചെയ്താണ്. ഓ, തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തുന്നു. നമ്മുടെ ഇവിടെ താമസിക്കാൻ വരുമെന്ന്. ഈ ഭൂമി നമ്മുടെ ഹൃദയം പാപത്തിന് വിമുക്തമായി, ഭൂമി എല്ലാ ശുദ്ധിയിലും വിമുക്തമാക്കി. ഇതാ പപ്പ വരുന്നേ. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. യേശു പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതിനായി നമുക്ക് ഒരുങ്ങാം. നമ്മളെ തന്നെ ഏൽപ്പിക്കാം, നമ്മളെ തന്നെ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങനത്തെ ചിന്തകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദർശനം എന്തെന്ന് ഞങ്ങൾ അറിയുന്നില്ല എങ്കിൽ ഞങ്ങൾ കേൾക്കുന്നതും കാണുന്നതും വേറെ രീതിയിൽ ഞങ്ങൾ ചിന്തിക്കുകയും ഞങ്ങളുടെ ഉള്ളിൽ അത് ഫലമായി തീരത്തില്ല എന്നും മിക്സിയുടെ എക്സാമ്പിളിലൂടെ, കർത്താവെ, കോയിൻ കൗണ്ടറിന്റെ എക്സാമ്പിളിലൂടെ, മില്ലിലെ പൊടിപ്പിക്കുന്ന മെഷീന്റെ എക്സാമ്പിളുകളിലൂടെ എല്ലാം ഞങ്ങൾ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. നന്ദി അപ്പ. അതുകൊണ്ട് ഇപ്പോൾ അങ്ങ് അങ്ങ് എന്താ ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നല്ലോ. ബൈബിൾ പൂർണ്ണമായും ദൈവ സ്നേഹത്തിന്റെ പുസ്തകമാണെന്നും അപ്പനും മോനും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് എന്നും അതിനായി ദൈവം ആഗ്രഹിക്കുന്നുവെന്നും അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. പ്രിയ നല്ല പിതാവേ, അപ്പ അങ്ങയുടെ മഹാദയ ചീത്തയായി ചിന്തിച്ചുകൊണ്ടിരുന്ന എന്റെ ചിന്തകളെ അങ്ങ് മാറ്റി, ഹൃദയത്തെ അങ്ങ് മാറ്റി അങ്ങയുടെ ചിന്തകൾ മനസ്സിലാക്കുക എന്നെ സഹായിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെല്ലാം അങ്ങ് സഹായിക്കണേ, ഈ കുഞ്ഞുങ്ങളെല്ലാം അങ്ങ് സഹായിക്കണേ. പ്രിയ പിതാവേ, ആരും നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ അങ്ങ് ഇടയാക്കണമേ. ഉരമല കന്തുലൂർ റുബൂലൂ ഹല്ലേലൂയ. ആരും നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പറയുന്നൊരു ചിന്ത, പ്രിയ കുഞ്ഞുങ്ങൾ നിങ്ങൾ കേൾക്കുക, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ഓ, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് കൂടെ നടത്തി, നിങ്ങൾ എന്നോട് കൂടെ നടത്തി. താങ്ക് യു. ലോകവസാനത്തോടെല്ലാം നാളെ ഞാൻ നിങ്ങളോട് കൂടി. താങ്ക് യു അപ്പ, താങ്ക് യു അപ്പ, താങ്ക് യു. മക്കളെ, ഞാൻ നിങ്ങളോട് കൂടി ഉണ്ട് എന്നുള്ള ചിന്ത കേൾവി ആ വീണ്ടും വീണ്ടും കേട്ടോണ്ടിരിക്കുന്നത്. ഓ ലോർഡ്, ഐ ലവ് യു, താങ്ക് യു, താങ്ക് യു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരുടെയും കർത്താവ് ഓർപ്പിക്കുന്ന ഒരു കാര്യം, വെളിപ്പാട് പുസ്തകം 3:10. എല്ലാവരും കർത്താവ് ഓർപ്പിക്കുന്നു, തുടർന്ന് നിങ്ങളത് ധ്യാനമായി തീരണം. ഭൂമി വസിക്കുന്നവരെ പരീക്ഷിക്കുന്ന പരീക്ഷാ കാലയളവിൽ ഞാനും നിന്നെ കാക്കും. കാരണം സാഹിത്യത്തെ കുറിച്ചുള്ള വചനം നീ കാത്തുകൊണ്ടതിനാ. എല്ലാവരും ധ്യാനിക്കാൻ ദൈവം ഓർപ്പിക്കുന്നു, എല്ലാവരും ധ്യാനിക്കാൻ ദൈവം ഓർപ്പിക്കുന്നു. ദൈവം നീളാതിനായി സഹായിക്കട്ടെ, ദൈവം നീളാതിനായി സഹായിക്കട്ടെ. പിതാവേയും മക്കൾക്ക് വേണ്ടി ഹൃദ്യമായി പ്രാർത്ഥിക്കുന്നുണ്ട്. സകല ആവശ്യങ്ങളുടെ പേരും അങ്ങ് മഞ്ഞും മഴയും അയക്കണമേ, രോഗിയിൽ അങ്ങ് സൗഖ്യമാക്കണമേ. യേശുക്രിസ്തുവിന്റെ അടിപ്രായമുള്ള സൗഖ്യം മകളുടെ മേൽ കൽപ്പിക്കുകയാണ്. രോഗാത്മാവിനെ ശാസിക്കുന്നു, വിട്ടുപോകാൻ കൽപ്പിക്കുകയാണ്. നിങ്ങളുടെ സകല ആവശ്യങ്ങളുടെ പേരും കർത്താവ് അങ്ങ് മഞ്ഞും മഴയും അയച്ചാണ്. അങ്ങനെ സമാധാനി മക്കളുടെ മേൽ കൽപ്പിക്കും. മഹത്വമെല്ലാം ഞങ്ങൾ പിതാവായ ദൈവത്തെ സമർപ്പിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം. താങ്ക് യു ഡാഡി, താങ്ക് യു, താങ്ക് യു ഹോളി. പ്രിയരെ, കർത്താവ് നമ്മളോട് സംസാരിച്ചുള്ളൂ. എന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു ഇതാ. തുടർന്ന് നിങ്ങൾക്കും ഇതൊരു അനുഗ്രഹമായി തീരട്ടെ, മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതിനകത്ത് നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ തേജസ്സിലേക്ക് മൂവ് ചെയ്യുക, അദ്ദേഹം സഹായിക്കട്ടെ. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? എന്ത് സംഭവിക്കും? ഉള്ളവന് വീണ്ടും കൊടുക്കും. ആ വാഗ്ദത്തിലേക്ക് നിങ്ങൾ കയറുക, കാരണം നിങ്ങൾക്ക് പ്രവൃത്തിയുണ്ട്. ആ വാഗ്ദത്തിലേക്ക് നിങ്ങൾ കയറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടു കൊണ്ട് പ്രവർത്തിക്കുന്നതിന് 4 കിട്ടും, 5 കൊണ്ട് പ്രവർത്തിക്കുന്നതിന് 10 കിട്ടും. ഇതാ പ്രവർത്തിക്കണം. ഉള്ള പ്രവൃത്തി ഉള്ളവനെ കൊടുക്കും, അല്ലാത്തവനും കൊടുക്കില്ല. അല്ലാത്തവന് ഉള്ളതും കൂടി എടുത്തു പോകും. അപ്പോ ശ്രദ്ധിച്ചോളുക, ചെയ്യേണ്ടത് ചെയ്യുക. നിങ്ങൾ ഏവരെയും സഹായിക്കട്ടെ, കർത്താവ് കൂട്ടായിരിക്കട്ടെ. പ്രൈസ് അല്ലാഹു.